കഴിഞ്ഞ വർഷക്കാലങ്ങളൊക്കെ അധികമായി വി ആർ എൻട്രിങ് ഇൻ ടു ദ നെക്സ്റ്റ് ഫേസ് സ്പിരിച്വൽ വാർഫെയറിന്റെ അടുത്തൊരു തലത്തിലേക്ക് പ്രവേശിച്ച ഒരു സമയമാണിത്. പ്രാർത്ഥനയിൽ സൗര നമ്മെ ഓർപ്പിച്ചതുപോലെ പ്രാർത്ഥനയിൽ കൂടുതൽ ഉറ്റിരിപ്പാൻ ദൈവത്തിന്റെ ആത്മാ നമ്മെ സഹായിക്കട്ടെ. ഈ പുതിയ വർഷത്തിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. വർഷം പുതിയതാണെങ്കിലും നാം സേവിക്കുന്ന ദൈവം മാറ്റമില്ലാത്തവനത്രേ. ഹാലലൂയ. സങ്കീർത്തനക്കാരൻ ഇങ്ങനെ പറഞ്ഞു, കർത്താവെ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമായിരിക്കുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിനും നീ ഭൂമിയെയും ഭൂമണ്ഡലത്തെയും നിർമ്മിച്ചതിനു മുമ്പ് നീ അനാദിയായും ശാശ്വതമായും നീ ദൈവമാകുന്നു. ഹാലലൂയ, ഹാലലൂയ. നമുക്ക് ചില വചനങ്ങൾ നമുക്ക് ഈ പുതിയ വർഷത്തിന്റെ ആരംഭത്തിൽ ചിന്തിക്കാം. നമുക്കറിയാവുന്നൊരു വചനമാണ് ഹെബ്രായർ 13:8, യേശുക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും എന്നും അനന്യൻ തന്നെ. പിന്നെ നമുക്കറിയാവുന്നൊരു വാക്യമാണ് മലാഖിയുടെ പ്രവചനം, അതിന്റെ 3 വാക്യമുണ്ട്, യഹോവയായ ഞാൻ ആരാണ്? യഹോവയായ ഞാൻ മാറാത്തവനാണ്. അതിനോട് ബന്ധപ്പെട്ടൊരു വാക്യം വായിക്കാം, സാംസ്മണ്ണോട്ടു 102 സങ്കീർത്തനം, അതിന്റെ 25 നമുക്ക് വായിക്കാം.
പൂർവ്വകാലത്ത് നീ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു.
സങ്കീർത്തനക്കാരൻ പറയുകയാണ്, കർത്താവെ, നീ പൂർവ്വകാലത്ത് നീ ഭൂമിക്ക് അടിസ്ഥാനമിട്ടു.
ആകാശം നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു.
ആകാശം നിന്റെ കൈകളുടെ പ്രവൃത്തിയാകുന്നു.
അവ നശിക്കും, നീയോ നിലനിൽക്കും. അവയെല്ലാം വസ്ത്രം പോലെ പഴകിപ്പോകും, ഉടുപ്പ് പോലെ നീ അവയെ മാറ്റും, അവ മാറിപ്പോകുകയും.
ഇവിടെ പറയുകയാണ്, ആകാശം വസ്ത്രം പോലെ പഴകിപ്പോകും, ഉടുപ്പ് പോലെ നീ അവയെ മാറ്റും, അവ മാറിപ്പോകും, ബാക്കിയെല്ലാം നശിക്കും, എന്നാൽ നീ മാത്രം നിലനിൽക്കും. ഹല്ലേലൂയ. അടുത്ത വചനം നമുക്ക് വായിക്കാം.
നീയോ അനന്യനാകുന്നു.
എന്നെ ദൈവം ഈ വർഷം ബലപ്പെടുത്തിയൊരു വചനമാണ്, യു ആർ ദ സെയിം ലോർഡ്. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, നീയോ അനന്യനാകുന്നു, നിന്റെ സംവത്സരങ്ങൾ ഒരിക്കലും എന്ത് ചെയ്യത്തില്ല. നമുക്ക് ദൈവത്തിന് ശ്രദ്ധിക്കാം. ഹല്ലേലൂയ. നീയോ അനന്യനാകുന്നു കർത്താവേ, നിന്റെ സംവത്സരങ്ങൾ ഒരു നാളും അവസാനിക്കത്തില്ല. എത്ര എത്ര ഉറപ്പ് നൽകുന്ന ഒരു ഒരു കാര്യമായത്. പ്രിയമുള്ളവരെ, ഈ പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ ഒരു ഒരു പ്രാരംഭത്തുമായിട്ട് ഞാൻ പറയട്ടെ. ഈ ജോഷുവയുടെ നേതൃത്വത്തിൽ അവര് യോർദാൻ കടക്കുമ്പോൾ ജോഷുവ ജനത്തോട് പറയുന്നുണ്ട്, നിങ്ങൾ ഈ വഴിക്ക് ഇതുവരെയും മുമ്പേ പോയിട്ടില്ല. ശരിക്കും യോർദാന്റെ മധ്യത്തിലൂടെ ആരും ഇതുവരെയും പോയിട്ടില്ല. യോർദാൻ കൊയ്ത്തുകാലത്ത് കരകവിഞ്ഞൊഴുകുന്ന സമയത്ത് യോർദാന്റെ നടുക്കൂടെ ആരും ഇതുവരെയും പോയിട്ടില്ല. അവർക്കതൊരു പുതിയ എക്സ്പീരിയൻസ്. എന്താണ് സംഭവിക്കുന്നൊന്നും അവർക്കറിയത്തില്ല. അതുപോലെ ഈ 2018 ഈ ലോകത്തിൽ ഒരു മനുഷ്യനും കടന്നു പോയിട്ടില്ല. ഹല്ലേലൂയ. മുന്നേ കടന്നു പോയവൻ നമ്മുടെ കർത്താവ് മാത്രമാണ്. ഈ വഴിക്ക് നിങ്ങൾ ആരും മുമ്പേ പോയിട്ടില്ലല്ലോ. പക്ഷെ ഒരു കാര്യം ജോഷുവോട് പറഞ്ഞു, പോകുമ്പോൾ ഒരു കാര്യം ഓർത്തോണം, ഇനി ദൈവത്തിന്റെ വഴികൾ രസമാകട്ടോ. ഈ സാധാരണ കാലത്ത് ഈ യോർദാൻ ശരിക്കും പറഞ്ഞാൽ നടന്നു പോകും, നടന്നു പോകാവുന്ന വെള്ളമേ ഉള്ളൂ. ഇവിടെ സുഗൂരു തുങ്കഭദ്ര റിവർ കഴിഞ്ഞ വർഷം ആൾക്കാര് പിള്ളേർ അതിലെ ബൈക്ക് ഓടിച്ചുകൊണ്ട് പോയെന്നാ പറഞ്ഞു. പക്ഷെ ഈ കഴിഞ്ഞ ദിവസം കണ്ടപ്പോ അങ്ങനല്ല. ഇതുപോലെ യോർദാൻ അല്ലാത്ത സമയത്ത് വളരെ വളരെ ആഴം കുറവാ. പക്ഷെ കൊയ്ത്തുകാലത്ത് യോർദാൻ കരകവിഞ്ഞൊഴുകും. ദൈവം ഒരു നടത്താൻ കണ്ട സമയം ഈ ഒരു സമയമാ. ഹല്ലേലൂയ. നമ്മൾ ദൈവത്തോട് ചോദിക്കുന്നൊരു ചോദ്യം ഇതാ, കർത്താവെ, ആ മുട്ടറ്റം വെള്ളമുള്ള സമയത്ത് ഞങ്ങൾ അങ്ങ് കൂളായിട്ട് നടന്നു പോകരുതായിരുന്നോ? പിന്നെ എന്തിനാ കർത്താവെ ഈ കരകവിഞ്ഞൊഴുകുന്ന സമയത്ത് ഞങ്ങളെ യോർദാൻ കടത്തുന്നത്? ഒരു കാര്യം പറയാം, നമ്മൾ നടന്നു പോയാൽ നമ്മൾ ദൈവത്തിന് മഹത്വം കൊടുക്കത്തില്ല. എന്നാൽ നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ വെള്ളം പോകുന്ന അവസ്ഥയിലൂടെ നാം കടന്നു പോകുമ്പോൾ നമ്മൾ പറയും, ദൈവമേ നിനക്ക് മഹത്വം. ഹല്ലേലൂയ. ഈ 2018 യോർദാൻ കടക്കുന്നവർ ശ്രദ്ധിച്ചു, ഇനി ഞാനും നിങ്ങളും എന്തിനൊക്കെയാ ഫേസ് ചെയ്യുന്നതെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഒരു കാര്യം ഓർത്തോണം, ദൈവം പറഞ്ഞു പെട്ടകം 2000 മുമ്പേ പെട്ടകം പോണം. ഇസ്രായേൽ ജനം മുഴുവൻ കൂടാരം അടിച്ചിരിക്കുമ്പോൾ ലേവ്യരും പുരോഹിതന്മാരും മാത്രം ദൈവസാന്നിധ്യം കണ്ടാ പോരാ. ദൈവം പറഞ്ഞു ഇസ്രായേൽ ജനം കടക്കുന്നതിന് ഇസ്രായേൽ ജനത്തിന് മുമ്പേ 2 മുമ്പിൽ ഈ പെട്ടകം പോണം. കാരണം ദൈവത്തിന്റെ ആഗ്രഹം അവിടെയുള്ള എല്ലാവരും ദൈവസാന്നിധ്യത്തെ നോക്കി വേണം യോർദാൻ കടക്കാൻ. ഹല്ലേലൂയ. They must see the presence of the Lord. ദൈവത്തിന്റെ സാന്നിധ്യം അവിടെയുള്ള ലേവ്യരും പുരോഹിതന്മാരും മാത്രം കണ്ട പോരാ. ദൈവത്തിന്റെ സാന്നിധ്യം അവിടെയുള്ള പ്രായമുള്ളവരും ഈവൻ കൊച്ചുകുട്ടികൾ പോലും they must see the presence of the Lord. അവിടെ ദൈവം പറഞ്ഞു, ദൈവത്തിന്റെ പെട്ടകം 2000 മുഴം അല്ലെങ്കിൽ 2 കിലോമീറ്റർ മുമ്പേ പോകട്ടെ, ബാക്കിയുള്ള ആരും ആ ഗ്യാപ്പ് എന്നാ പറയുന്നത് ഫില്ല് ചെയ്യരുത്. കാരണം ദൈവം നമ്മോട് പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം, ഈ 2018 നാം പ്രിയമുള്ളവരെ യോർദാനെ അല്ല നോക്കേണ്ടത്, ജയാളിയായ കർത്താവിനെയാണ് നോക്കേണ്ടത്. നമുക്ക് ദൈവത്തെ ശ്രദ്ധിക്കാം. ഹല്ലേലൂയ. വി മസ്റ്റ് ലുക്ക് അൺടു ജീസസ് ദി ഓദർ ആൻഡ് ദ ഫിനിഷർ ഓഫ് അവർ ഫെയ്ത്ത്. വിശ്വാസത്തിന്റെ നായകനും അതിനെ പൂർത്തി വരുത്തുന്നതുമായ യേശുവിനെ നോക്കിയാൽ നമ്മൾ ഈ യോർദാൻ ജയകരമായിട്ട് കടക്കും. ഹല്ലേലൂയ. ദൈവം പറഞ്ഞു ആദ്യം പോകേണ്ടത് ദൈവ സാന്നിധ്യം. അങ്ങനെ ഈ പുരോഹിതന്മാർ, നമുക്കറിയാമെന്നൊന്നും ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ജോഷുവ ചാപ്റ്റർ 3 പിന്നീട് വായിച്ചാൽ മതി. പുരോഹിതന്മാർ ഈ പെട്ടവുമായിട്ട് മുന്നോട്ട് പോയി. അവരുടെ കാലുകൾ അവിടെ ചവിട്ടിയ സമയത്ത് നമുക്കറിയാം യോർദാൻ അവിടെ ഒരു മതിൽ പോലെ നിന്നു, ബാക്കിയുള്ള വെള്ളം വാർന്നുപോയി. പക്ഷെ ഒരു കാര്യം ദൈവം അവരോട് പറഞ്ഞു, പെട്ടകം ചുമക്കുന്നവൻ ഇവിടെയുള്ള 30 ലക്ഷം ആൾക്കാർ കടന്നു പോകുന്നത് വരെയും ഈ നിലത്ത് നിന്നോണം. ഈ നദി എവിടെയാണോ പിളർന്നത് അതിന്റെ നടുക്ക് തന്നെ ഈ ദൈവ സാന്നിധ്യം വഹിച്ചുകൊണ്ട് നിൽക്കണം. കാരണം ജനം കടന്നു പോകുമ്പോൾ അവരുടെ കൂടെ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടാവണം. പ്രൈസ് ദ ലോർഡ്. ഗോഡ് വിത്ത് അസ്, ഇമ്മാനുവേൽ. മൂന്നാമതായിട്ട് ദൈവം അവരോട് പറഞ്ഞു, എല്ലാവരും പോയ ശേഷം, എല്ലാവരും അവസാനത്തെ മനുഷ്യനും പോയ ശേഷം ഇതിന്റെ പുറകിൽ ദൈവത്തിന്റെ സാന്നിധ്യമായി പുരോഹിതന്മാർ അക്കരയ്ക്ക് കയറണം. ഹല്ലേലൂയ. ഞാൻ ധൈര്യപ്പെടുക, ഈ പുതിയ യോർദാൻ ഞാൻ കടക്കുമ്പോൾ എന്റെ മുമ്പിൽ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്. ഹല്ലേലൂയ. എന്റെ കൂടെ ദൈവത്തിന്റെ സാന്നിധ്യമുണ്ട്, എന്റെ പുറകിലും ദൈവത്തിന്റെ സാന്നിധ്യം. നമുക്ക് ദൈവത്തെ ശ്രദ്ധിക്കാം. ഹല്ലേലൂയ. മുമ്പിലും പുറകിലും കൂടെയും ദൈവത്തിന്റെ സാന്നിധ്യമുള്ളപ്പോൾ മറ്റൊന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. പ്രിയമുള്ള ഒരു വിഷയം നിങ്ങൾ ചിന്തിക്കുന്നത്, എന്റെ മകൻ അല്ലെങ്കിൽ മകൾ അടുത്ത വർഷത്തിലേക്ക് കടക്കുന്നു, അവനത് കഴിയുമോ? അനേക ചോദ്യങ്ങൾ ഒരുപക്ഷെ നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കാം. വാട്ട് അബൌട്ട് ദ പ്രൊവിഷൻ? എങ്ങനെയാണ് ദൈവമേ ഈ വർഷം നീ എന്നെ നടത്താൻ പോകുന്നത്? അമേരിക്കയിലുള്ള ഒരു ആർമി ജനറൽ ഈ കഴിഞ്ഞ നാളുകളിൽ ഒരു പഠനം നടത്തി. അദ്ദേഹം വലിയ വലിയ മിലിറ്ററി ഗ്രൂപ്പുകൾക്ക് ഫുഡ് സപ്ലൈ ചെയ്യുന്ന ഒരാളാണ്. അദ്ദേഹത്തിന്റെ പഠനത്തിന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ ഓർക്കുന്നില്ല, എങ്കിലും അദ്ദേഹത്തിന്റെ സ്റ്റഡി പറയുന്നത്, അദ്ദേഹം ഒരു ഒരു അദ്ദേഹം ബൈബിൾ പഠിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു, 30 ലക്ഷം ആൾക്കാർക്ക് 11 ടൺ ഭക്ഷണം എങ്ങനെ കൊടുക്കും? 30 ലക്ഷം ആൾക്കാർക്ക് അതെ, അവർക്ക് കുളിക്കാനും നനയ്ക്കാനും കുടിക്കാനും അവരുടെ കന്നുകാലികൾക്ക് കുടിക്കാനുമുള്ള വെള്ളം. അദ്ദേഹം ഭയങ്കര ബുദ്ധിമാനാണ്. അദ്ദേഹം കണക്ക് കൂട്ടി അദ്ദേഹം പറയുകയാണ്, 2 മൈൽ നീളമുള്ള 2 ഗുഡ്സ് ട്രെയിൻ രാവും പകലും സർവീസ് നടത്തിയാലും ഇതിനെ കൊണ്ട് സാധിക്കത്തില്ല. ഹല്ലേലൂയ. മൂന്നാമത് അദ്ദേഹം പറയുകയാണ്, ഫയർവുഡ് എങ്ങനെയാണ്? ഫയർവുഡ് തീ കത്തിക്കാനുള്ള വിറക് വേണ്ടേ? അദ്ദേഹം കാൽക്കുലേറ്റ് ചെയ്യാണ്, ഗുഡ്സ് ട്രെയിനിന്റെ നമ്പർ കൂടുക, 2 മൈൽ നീളമുള്ള അനേക ഗുഡ്സ് ട്രെയിനുകൾ രാവും പകലും സർവീസ് നടത്തിയാലും 30 ലക്ഷം ജനത്തിന്റെ വയറ് നിറയാൻ കഴിയാതിരിക്കുമ്പോൾ എന്റെയും നിങ്ങളുടെയും ദൈവമായ കർത്താവ് 40 വർഷം ഈ ജനത്തെ അത്ഭുതകരമായി നടത്തിയ ദൈവമാണ്. നമ്മൾ ദൈവത്തെ ശ്രദ്ധിക്കാം. ഹല്ലേലൂയ. നിന്റെ ചെറിയ കുടുംബത്തെ ദൈവം എങ്ങനെ നടത്തുമെന്ന് നീ ചിന്തിക്കുന്നു? 30 ലക്ഷം ആൾക്കാർക്ക് മഞ്ഞ കൊടുത്ത് വെള്ളം കൊടുത്ത് ജയകരമായി നടത്തിയവനായി ദൈവം. ഈ ദൈവത്തെ കുറിച്ച് നമുക്ക് പറയാം, ഈ ദൈവം മറത്തവനായതുകൊണ്ട് ഈ ദൈവം നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ, മുമ്പിലും പുറകിലും കൂടെയിലും ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ, വി നീഡ് നത്തിങ് ഇൻ ദിസ് വേൾഡ് എക്സെപ്റ്റ് ദ പ്രസൻസ് ഓഫ് ദ ലോർഡ്. ദൈവം രണ്ട് കാര്യങ്ങൾ നമുക്ക് വാഗ്ദാനം ചെയ്യാണ്. ഫസ്റ്റ് വൺ ഇസ് ദ പ്രൊവിഷൻ ഓഫ് ദ ലോർഡ്. ഡോണ്ട് വറി അബൌട്ട് ഇറ്റ്. വർഷിപ്പ് ദ ലോർഡ്, ദൈവത്തെ ആരാധിക്കുക. ഡോണ്ട് വറി അബൌട്ട് ദ പ്രൊവിഷൻ ഓഫ് ദ ലോർഡ്. ദൈവം ഈ 40 വർഷം ദൈവം തന്റെ ജനത്തെ നടത്താൻ വിശ്വസ്തനാണെങ്കിൽ, ഞാൻ ചോദിക്കട്ടെ, 2, 3, 4 അംഗങ്ങളുള്ള നമ്മുടെ ചെറിയ കുടുംബത്തെ നടത്താൻ ഈ ദൈവം മതിയായവൻ തന്നെയാ. ഹല്ലേലൂയ. ഹീസ് ഏബിൾ, ഗോഡ് ഈസ് ഏബിൾ. ദൈവം മതിയായവനാ. പുതുവർഷത്തിന്റെ കാലി വെക്കുമ്പോൾ പുതിയ അഭിഷേകത്തോടും പുതിയ ശക്തിയോടും പുതിയ ബലത്തോടും പുതിയ വെളിപ്പാടോടും പുതിയ ആത്മാവിന്റെ ശക്തിയോടും കൂടെ ശത്രുവായ പിശാചിനെതിരെ യുദ്ധം ചെയ്യുവാൻ ആത്മാവിൽ തീരുമാനങ്ങൾ എടുക്കുന്ന ദൈവമക്കൾക്കായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ദ പ്രൊവിഷൻ ഓഫ് ദ ഗോഡ്. ഡോണ്ട് വറി. ഒത്തിരി ദൈവമക്കൾ സമയങ്ങളൊക്കെ കളയുന്നത് ആ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളെക്കുറിച്ച് ഭാരപ്പെട്ട. പ്രിയമുള്ളവരെ, കർത്താവ് ആവർത്തനത്തിൽ ഒരു കാര്യം പറയുന്നുണ്ട്, ഇവർ ഇത്രയും വർഷം നടന്നിട്ടും ഇവരുടെ ചെരുപ്പ് എന്ത് ചെയ്തില്ല എന്ന് പറയാമോ? ചെരുപ്പ്, ഓ, നമ്മുടെ സിരം മാതാപിതാക്കളുടെ പരാതിയടാ, ഈ വർഷം ഇനിയും ചെരുപ്പില്ല. എത്രാമത്തെ ചെരുപ്പാ അല്ലെ? നമ്മുടെ സിരം ഡയലോഗാ, നമ്മുടെ പിള്ളേരൊക്കെ കേട്ട് മടുത്തതാ. അടാ, ഞങ്ങളുടെയൊക്കെ അപ്പച്ചന്മാരുടെ കാലത്ത് അറിയോ, ഞങ്ങൾ തേഞ്ഞ ചെരുപ്പൊക്കെ കുത്തി തയ്ച്ചു വിട്ടുകൊണ്ട് നടക്കുന്നത്. ഈ വർഷം സ്കൂൾ തുറന്നപ്പം മേടിച്ചു വന്നു, അത് 1.5 മാസം കഴിഞ്ഞ് പൊട്ടിച്ച് വീണ്ടും എന്ത് ചെയ്തു? അതെ, പിന്നെ പൂജാവധിക്കായപ്പോൾ ഒരു ചെരുപ്പ്. നമ്മുടെ വീട്ടിലിപ്പം ചെരുപ്പുകൾ, പഴയ ചെരുപ്പുകൾ ചാക്കിനകത്ത് കെട്ടിവെച്ചിരിക്കുക. പക്ഷെ 40 വർഷം ഇസ്രായേൽ ജനത്തിൽ ഒരുത്തന്റെ പോലും ചെരുപ്പ് പൊട്ടിയില്ല. ഹല്ലേലൂയ. ഹല്ലേലൂയ. അത് മാത്രമല്ല, നമ്മൾ ചോദിക്കത്തില്ലേ, എത്രാമത്തെ ഷർട്ടാടാ, ഷർട്ടും പാൻറ്റും ഒക്കെ കുറെയൊക്കെ ഒന്ന് കുറച്ചൊക്കെ മതി, പലതും ഒക്കെ ഒന്ന് മാറി മാറിയൊക്കെ ഉപയോഗിക്കാനൊക്കെ പഠിക്കാനൊക്കെ. നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ക്ലാസ് കൊടുക്കുന്ന കാലത്ത് ഒരു കാര്യം മറക്കരുത്, ബൈബിൾ പറയുന്നു അവരുടെ വസ്ത്രം ജീർണിച്ചു പോയിട്ടില്ല. ഹല്ലേലൂയ. നമ്മൾ പെർഫ്യൂമി അടിച്ച് എ സിക്കകത്ത് ശീലമാരിക്കകത്ത് വെച്ച് പൂട്ടിയിട്ടും നമ്മുടെ ഷർട്ടൊക്കെ കിഴിയുക. പക്ഷെ ദൈവത്തിന്റെ പ്രൊവിഷൻ ഇതാണ്, അവരിലൊരുത്തന്റെ പോലും ഒരു ഷർട്ട് കിഴിഞ്ഞു പോകാൻ ദൈവം അനുവദിച്ചില്ല. അതുമാത്രമല്ല, ജസ്റ്റ് രാവിലെ ആരാധനയ്ക്ക് ക്ഷമിക്കണ ആരെങ്കിലും ആരാധനയ്ക്ക് വരുമ്പോൾ ചെറിയ ചെറിയ അതെ ചെറിയ ചകലം ദൂരം വണ്ടി ഒന്ന് ഒന്ന് അപ്പുറത്തൊന്ന് പാർക്ക് ചെയ്ത് ഇപ്പോൾ ഇവിടെ നിന്ന് വരുമ്പോഴത്തേന് നമ്മൾ പറഞ്ഞു, ബ്രദറേ ഇന്ന് ആരാധനയ്ക്ക് ഇരിക്കാൻ വലിയ പ്രയാസമായിരുന്നു, കാരണം കാലങ്ങ് വീങ്ങിപ്പോയി. പക്ഷെ 40 വർഷം ഒരു ഒരു കുതിരയെപ്പോലെ, അതെ ദൈവവചനം പറയാണ് ലൈക്ക് എ ഹോഴ്സ്, ഒരു കുതിരയെപ്പോലെ ആ ചങ്കടൽ രണ്ടായി പിളർന്ന് അതിലെ നടത്തിയ ദൈവം പറയുകയാണ്, ഒരാളുടെ പോലും കാല് വീങ്ങിപ്പോയിട്ടില്ല. ഹല്ലേലൂയ. പുതിയ നിയമം ടേക്ക് ഇറ്റ് സ്പിരിച്വലി. യഹോവയെ കാത്തിരിക്കുന്നവരോ ശക്തിയെ പുതുക്കും, അവർ കഴുകന്മാരെ പോലെ ചെറുകടിച്ചു കയറും, അവർ നടന്നാൽ തളരത്തില്ല, അവർ ഓടിയാൽ ക്ഷണിക്കത്തുമില്ല. കഴിഞ്ഞ ദിവസങ്ങളിൽ പ്രിയ സൗരങ്ങളെ അവിടെ അറ്റൻഡ് ചെയ്ത ചിലരുടെ അവസ്ഥ കണ്ട് ഐ വാസ് റിയലി, എൻ്റെ ഹൃദയം അങ്ങ് കീറിപ്പോയി. ഞാൻ വിചാരിച്ച് കർത്താവെ എന്താ ഇവരോട് പറയുക, കാരണം അത്രമാത്രം തകർച്ചയിലൂടെ കടന്നു പോകുന്ന യവനക്കാർ. പ്രിയ സൗരങ്ങൾ, ഞാൻ വളരെ നിരാശപ്പെട്ട് കർത്താവെ എന്താ, വാട്ട് ഐ ഹാവ് ടു സേ ടു ദീസ് പീപ്പിൾ, എനിക്ക് പറയാൻ വചനങ്ങളൊന്നുമില്ല. കർത്താവിൻ്റെ ക്രൂശിനെ കുറിച്ചല്ലാതെ എന്ത് പറയാനാ? ആ സമയത്ത് ദൈവം എനിക്കൊരു വചനം തന്നു, സ്തംഭനം എന്നെ പിടിച്ചിരിക്കുന്നു, എൻ്റെ ജനത്തിൻ്റെ മുത്രയുടെ മുറിവ് നിമിത്തം ഞാനും ദുഃഖിച്ചു നടക്കുന്നു. അടുത്ത ചോദ്യം ദൈവത്തിൻ്റെ ചോദ്യമാണ്, ഗലയാദിൽ വൈദ്യനില്ലയോ, അവിടെ സുഗന്ധതൈലമില്ലയോ, എൻ്റെ ജനത്തിൻ്റെ പുത്രിക്ക് എന്തുകൊണ്ട് രോഗശമനം വരുന്നില്ല? തിരിച്ചു മറുപടി പറയണം, കർത്താവെ ഗിലയാദിൽ ഒരു വൈദ്യനുണ്ട്, അത് നമ്മുടെ കർത്താവ് മാത്രമാണ്. ഹല്ലേലൂയ. എത്ര വലിയ പാപിയായിക്കോട്ടെ, എത്ര വലിയ ഡ്രഗ് അഡിക്ട് ആയിക്കോട്ടെ, എത്ര വലിയ വ്യഭിചാരി ആയിക്കോട്ടെ, ഗിലയാദിൽ ഒരു വൈദ്യനുണ്ട്, അവന് സൗഖ്യമാക്കാൻ കഴിയാത്ത ഒരു പാപമില്ല. നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ഗിലയാദിൽ വൈദ്യനല്ലയോ, പിന്നെ അവിടെ സുഗന്ധതൈലമില്ലയോ, ഗലിയാദിലെ സുഗന്ധതൈലം മറ്റൊന്നുമല്ല നമ്മുടെ കർത്താവ് യേശുക്രിസ്തുവിന്റെ പുണ്യാഹ രക്തമത്രേ. ഹല്ലേലൂയ. ദ ബ്ലഡ് ഓഫ് ജീസസ് ക്ലൻസസ് അസ് ഫ്രം ഓൾ സിൻസ്, എല്ലാ പാപങ്ങളിൽ നിന്നും അതെ വിടുവിക്കുന്നു. ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല. ഞാൻ വിശ്വസിക്കുന്നു, ബൈബിൾ പറയുന്നു നീ വിശ്വസിച്ചാൽ നീ ദൈവത്തിന്റെ മഹത്വം കാണും. ഹല്ലേലൂയ. ദൈവത്തിന്റെ പ്രവൃത്തി അങ്ങനെ സഹോദരങ്ങളെ. അതെ, ഒരുത്തിനെ ദൈവം വിടുവിക്കണമെന്നുണ്ടെങ്കിൽ, വിടുവിപ്പാൻ ദൈവം മനസ്സ് വെച്ചിട്ടുണ്ടെങ്കിൽ, ചൂള 7 70 ചൂട് പിടിപ്പിച്ചാലും നാലാമൻ ഇറങ്ങി വന്നാൽ അതിനകത്തൂടെ അവൻ നടക്കുക തന്നെ ചെയ്യും. പ്രൈസ് ദി ലോർഡ്. ഇനി മാർത്തെ മറിയേയും ഒത്തിരി വിഷമിക്കണ്ട, നേരത്തെ വന്നിരുന്നെങ്കിൽ ഇവന്റെ പനി മാറ്റാൻ ചിന്തിക്കണ്ട. ഒരു കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ, മാർത്തെ മാർത്തെ അല്ലെ, മറിയേ മറിയേ, നീ ഒരു കാര്യം വിശ്വസിച്ചാ മതി, നീ എത്രമാത്രം ഇല്ല എന്നും എത്രമാത്രം നടക്കത്തില്ല എന്നും എത്രമാത്രം ഇമ്പോസിബിൾ ആണെന്നും പറയുന്ന കാര്യങ്ങളിൽ നീ ഒരു കാര്യം വിശ്വസിച്ചാ മതി, നീ യേശുവിനെ വിശ്വസിച്ചാൽ നീ അവന്റെ മഹത്വം കാണും. ഹല്ലേലൂയ. യേശോ മാത്രമല്ല, യിരെമ്യാവ് മാത്രമല്ല, എസെക്കിയേൽ മാത്രമല്ല, യോഹന്നാൻ മാത്രമല്ല, ഈ ഇരിക്കുന്ന എളിയവരായ ഞാനും നിങ്ങളും ദൈവത്തിന്റെ മഹത്വം ദർശിക്കും. വിശ്വസിക്കുന്നവർക്ക് ദൈവത്തെ സ്തുതിക്കാം. ഹല്ലേലൂയ. ലോർഡ് വി ബിലീവ്, ഷോ ദി ഷോ മീ ദി ഗ്ലോറി ലോർഡ്. ഞങ്ങൾ വിശ്വസിക്കുന്നു നിന്റെ മഹത്വം നീ ഞങ്ങളെ കാണിക്കണമേ. സൈന്യബലത്താലല്ല, ശക്തിയാലല്ല, ദൈവത്തിന്റെ ആത്മാവിനാൽ തന്നെ പോകുമ്പോൾ ഭക്തന്റെ വായിൽ നിന്നൊരു ശബ്ദം വരും, ഗ്രേസ് ആൻഡ് ഗ്രേസ്. അത് അവന്റെ കഴിവോ പ്രാർത്ഥനയോ ഉപവാസ പ്രാർത്ഥനയോ ബൈബിൾ സ്റ്റഡിയോ പഠനമോ സർട്ടിഫിക്കറ്റോ അല്ല. ഒരൊറ്റക്കാരി അവൻ പറയും, ലോർഡ് ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഗ്രേസ്, ഗ്രേസ് ലോർഡ്, ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ഗ്രേസ്. ഞങ്ങൾക്ക് ബലം ദൈവത്തിന്റെ കൃപയാ. ഈ പുതിയ വർഷത്തിലേക്ക് കടക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ബലത്തോടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്, ബി വിത്ത് ദ ലോർഡ്. കർത്താവിനോട് കൂടെ വസിക്കുക. നമുക്ക് Psalms 92:1-2. ഈ വർഷം നമ്മൾ ഓരോ പ്രഭാതത്തിലും എന്ത് ചെയ്യണം, ഓരോ രാത്രിയിലും എന്ത് ചെയ്യണം? സങ്കീർത്തനക്കാരൻ എന്താണ് പറയുന്നത്? Psalms 92:1-2.
യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതും,
ഓ ബ്യൂട്ടിഫുൾ, യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുന്നതും,
അത്യുന്നതനായുള്ളവേ നാമത്തെ കീർത്തിക്കുന്നതും, 10 വാദിത്രം കൊണ്ട് വീണ കൊണ്ടും ഗംഭീര സ്വരമുള്ള കിന്നരം കൊണ്ടും രാവിലെ നിന്റെ ദയയെയും രാത്രി തോറും നിന്റെ വിശ്വസ്തയെയും വർണ്ണിക്കുന്നതും നല്ലത്.
പ്രിയമുള്ളവർ, നിങ്ങൾ ഇത് കേട്ടിട്ടുണ്ട്, ഈ പുതിയ വർഷത്തിൽ രാവിലെ തോറും നിന്റെ ദയയെയും രാത്രി തോറും നിന്റെ വിശ്വസ്തയെയും വർണ്ണിക്കുന്നത് നല്ലത്. കഴിഞ്ഞ ദിവസം ഒരു പാട്ട് ഒരാൾ അയച്ചു തന്നു, പി വി തമ്മി, പഴയ ഉപദേശം എഴുതിയ പാട്ടാ. 38 ലോകമിട്ട് പോയനാ, കർത്താവിൻ്റെ അടുത്ത് പോയനാ. പുള്ളി പറഞ്ഞു, കർത്താവേ ഇന്ന് പകൽ ഞാൻ ചിന്തിച്ച വേദവാക്യങ്ങളെല്ലാം രാത്രിയിൽ ചിന്തിപ്പാൻ എനിക്ക് കൃപ നൽകണമേ. രണ്ടാമതാൾ പറയുക, പ്രിയനായവനെ ഇന്ന് രാത്രി ഞാൻ ഉറങ്ങിക്കിടക്കുമ്പോൾ നീ എഴുന്നള്ളിയാൽ നിന്നെ എതിരേൽപ്പാനായിട്ടെന്നെ ഒരുക്കി എന്നെ കിടത്തുമാറാകണമേ. ഹല്ലേലൂയ. വാട്ട് എ വണ്ടർഫുൾ ഹോപ്പ്. രാവിലെ തോറും നിന്റെ ദയയെയും രാത്രി തോറും നിന്റെ വിശ്വസ്തതയെയും വർണ്ണിക്കുന്നത് നല്ലതാണ്. ഇറ്റ് ഈസ് ഗുഡ് ടു ഗിവ് താങ്ക്സ് ടു ദ ലോർഡ്. പ്രിയമുള്ളവരെ ഞാൻ പറയുന്നു, ആൾക്കാരൊക്കെ നിങ്ങളോട് ഒരുപക്ഷെ പറയായിരിക്കാം എല്ലാം ഓക്കെ. ഞാൻ അങ്ങനെ പറയാൻ അയക്കുന്ന ആളല്ല. എല്ലാം ഓക്കെ അല്ല ക്രിസ്ത്യജീവിതം. ക്രിസ്ത്യജീവിതം ഇറ്റ്സ് എ വാർഫെയർ. അത് ജഡരക്തങ്ങളല്ല, വാഴ്ചകളോടും അധികാരങ്ങളോടും ഈ അന്ധകാരത്തിന്റെ ലോകം. പക്ഷെ ഒരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചോണം, പെട്ടകത്തെ മാത്രമേ നോക്കാവുള്ളൂ. പെട്ടകത്തെ മാത്രമേ നോക്കാവുള്ളൂ. യോർദാനെ നോക്കരുത്. പിശാചിനെയോ അല്ലെങ്കിൽ അവന്റെ പോരാട്ടങ്ങളെയോ അവന്റെ വെല്ലുവിളികളെയോ അവന്റെ ചിന്തകളെയോ നാം നോക്കരുത്. ഒറ്റ കാര്യം മാത്രമേ നാം നോക്കാവുള്ളൂ, നമ്മുടെ കർത്താവായ യേശുവിനെ തന്നെ നാം ശ്രദ്ധിച്ചു നോക്കിയാൽ നമ്മൾ പറയും, രാവിലെ തോറും നിന്റെ ദയയും രാത്രി തോറും നിന്റെ വിശ്വസ്തതയും വർണ്ണിക്കുന്നത് നല്ലത്. സംഘർത്തക്കാരൻ പറയുക, പുള്ളിക്കാരൻ ഒരു വലിയ പ്രയാസത്തിൽക്കൂടെ പുള്ളി പറയുക, ഞാൻ പണ്ട് ദേവാലയത്തിൽ ചെന്നതോർത്ത് ആ പാട്ടൊക്കെ പാടിയതോർത്ത് എൻ്റെ ഹൃദയം എൻ്റെ ഉള്ളിൽ പകരുക. അദ്ദേഹം പറയാണ്, അവൻ പകൽ നേരത്ത് തൻ്റെ ദയ കൽപ്പിക്കും, രാത്രികാലത്ത് ഞാൻ അവർ പാട്ട് പാടിക്കൊണ്ടേയിരിക്കും. പ്രൈസ് ദി ലോർഡ്. ഓരോ പകലിലും, ഈ വർഷത്തിൻ്റെ ഓരോ പകലിലും ദൈവം തൻ്റെ ദയ കൽപ്പിച്ചുകൊണ്ടിരിക്കും. രാത്രി സമയത്ത് ഞാൻ അവന് പാട്ട് പാടിക്കൊണ്ടിരിക്കും. ആ പാട്ടെന്താണെന്നറിയാവോ? എൻ്റെ ജീവൻ്റെ ദൈവത്തോടുള്ള എന്ന് പറഞ്ഞിട്ട് എൻ്റെ ജീവന്റെ ദൈവത്തോടുള്ള പ്രാർത്ഥന തന്നെ. നീ എന്നെ മറന്നതെന്ത്? ശത്രുവിന്റെ ഉപദ്രവ ഹേതുവായി ഞാൻ ദുഃഖിച്ച് നടക്കുന്നുമെന്ത് എന്ന് എൻ്റെ പാറയായ ദൈവത്തോട് ഞാൻ പറയും. എന്നിട്ട് അവൻ അവനോട് തന്നെ പറയുക, എൻ്റെ ആത്മാവേ നീ എന്തിനാ വിഷാദിച്ചുള്ളിൽ ഞരങ്ങുന്നത്? നിന്റെ കർത്താവിൽ നീ പ്രത്യാശ വെക്കുക. ഹാലലോയ്യ, കർത്താവിൽ പ്രത്യാശ വെക്കുക. രാത്രി പ്രിയമൊന്ന് വാതുക്കെ തട്ടിയാലേ, ഞാൻ കടന്നുപോയി കർത്താവേ, ഷൂ ഇട്ടിട്ടില്ല, പിന്നെ കർത്താവേ അതുപോലെ പെർഫ്യൂം എടുത്തില്ല എന്നൊന്നും പറഞ്ഞ് ആ ശൂലങ്കാരിയെ പോലെ മിസ് ചെയ്യാതെ നീ അവനെ മിസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവനെ കണ്ടെത്തുന്ന വരെയും ഓരോ രാത്രിയിലും എൻ്റെ നാം കിടക്കുമ്പോഴും എൻ്റെ ഞാൻ ഉറങ്ങുന്നുവെങ്കിലും എൻ്റെ ഹൃദയം ഉണർന്നിരിക്കുന്ന ഒരു ആനന്ദത്തിൻ്റെ സംഗീതത്തിൻ്റെ ഒരു സന്തോഷത്തിൻ്റെ നാം രാവിലെ പാടിയതുപോലെ ആനന്ദത്തിൻ്റെ ഒരു കവിഞ്ഞൊഴുക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ ആരാധനയിലൂടെ ദൈവം നമുക്ക് നൽകുമാറാകട്ടെ. ഇനി എങ്ങനെ ഇത് സാധിക്കും? നമ്മൾ ചിന്തിക്കുക, രാവിലെ നിന്റെ ദയയെ വർണ്ണിക്കാനിരിക്കുന്ന സമയത്ത് നാട്ടിൽ നിന്ന് ഒറ്റ ഫോൺ വരവ്. ബെല്ലടിച്ചപ്പോഴേ നാട്ടിൽ നിന്ന് നമ്മൾ നമ്പർ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി ഇത് പ്രശ്നമാണ്. പിന്നെ രാവിലെ നിന്റെ ദയ എങ്ങനെയാണ് വർണ്ണിക്കുന്നത്? രാത്രി 10 മണി കഴിഞ്ഞാൽ നാട്ടിൽ നിന്ന് ഒത്തിരി പേര് വിളിക്കുന്നത്, കാരണം അവർ പറയുന്നത് BSNL ഫ്രീ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ രാത്രിയിലെ വിശ്വസ്തതയെ നമ്മൾ വർണ്ണിക്കാനിരിക്കുമ്പം നാട്ടിൽ നിന്ന് ഇങ്ങനെ ലോങ് ആയിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുക, ഒത്തിരി വിഷയങ്ങളും ഭാരങ്ങളും. ഒരു കാര്യം, ഒരു രഹസ്യം ഞാൻ പറഞ്ഞു തരാം. ഈ 92:3 ചെയ്യണമെങ്കിൽ 91:1 വായിച്ചാൽ മതി. Psalms 91, നമുക്കറിയാവുന്ന വചനങ്ങളാണ്. ഓരോ ദിവസവും മേക്ക് ഇറ്റ് എസ് എ ഡെയിലി പ്രാക്ടീസ്. Psalms 91:1. വേഗത്തിൽ,
അത്യുന്നതന്റെ മറവിൽ വസിക്കുകയും.
ഇംഗ്ലീഷാണ് രസം. ഹി ദറ്റ് ഡ്വെല്ലത്ത് ഇൻ ദ സീക്രട്ട് പ്ലേസ് ഓഫ് ദ മോസ്റ്റ് ഹൈ ഷാൾ അബൈഡ് അണ്ടർ ദ ഷാഡോ ഓഫ് ദി ഓൾമൈറ്റി. ഞാനൊരു കാര്യം, ഒരു തെറ്റിദ്ധാരണ പറയാം. ഈ 91 സങ്കീർത്തനം ഞങ്ങളൊക്കെ ഈ ഹൃദയത്തിലെ കോട്ട ഇനി ഇടിയാനുണ്ടെന്ന് ഞാൻ പറയുന്നത്. 91 സംഘത്തിന് എന്തിനുള്ളതാ? എന്തിനുള്ളതാണ്? ഭൂതപ്രേത പിശാചുക്കൾ അടുക്കാതെ വണ്ണം നമ്മളെ പ്രൊട്ടക്റ്റ് ആവുന്നുമല്ല. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, യേശുവിനെതിരെ പിശാചെടുത്ത വചനം ഇടുന്ന സങ്കീർത്തനം 91 അവനെടുത്ത്, നിന്റെ കാലിൽ കല്ലി തട്ടിപ്പോകാണ് താഴത്തെ വചനാണ് എടുത്തത്. ഇതൊന്നും കൊണ്ട് അവൻ്റെ അടുത്ത് നടക്കത്തില്ല. വി ഹാവ് ടു ഡ്വെൽ ഇൻ ദ സീക്രട്ട് പ്ലേസ് ഓഫ് ദ മോസ്റ്റ് ഹൈ. അതെവിടാന്നൊന്ന് പറയാവോ? എവിടെയായി? വാട്ട് ഈസ് ദ സീക്രട്ട് പ്ലേസ് ഓഫ് ദ മോസ്റ്റ് ഹൈ? നമ്മൾ പറഞ്ഞറിയോ, നമ്മൾ എപ്പോഴും നമ്മുടെ ഞാനിന്ന് നമ്മളൊക്കെ മനുഷ്യർ, നമ്മളെപ്പോഴും ഒരു സ്ഥലത്തെക്കുറിച്ച് ചിന്തിക്കുന്ന സ്ഥലം, സങ്കേത നഗരമൊക്കെ നമ്മുടെ. പക്ഷേ സീക്രട്ട് ഓഫ് ദ മോസ്റ്റ് ഹൈ ഈസ് എ പേഴ്സൺ. Psalms 91 കണക്ഷൻ വാക്ക് എവിടാന്നറിയോ? John 15. Psalms 91 മുഴുവൻ സ്റ്റേയിങ് ഡ്വെല്ലിങ് അബൈഡിങ് ഒക്കെയാ. അത് പഴയ നിയമമാ. പുതിയ നിയമത്തിൽ കർത്താവ് ഒരു കണക്ഷൻ അങ്ങോട്ടിട്ടു. ഇഫ് യു വാണ്ട് ടു സ്റ്റേ ഇൻ ദ സീക്രട്ട് ഓഫ് ദ മോസ്റ്റ് ഹൈ, അബൈഡ് ഇൻ മീ. പരിശുദ്ധാത്മാവ് നമുക്കൊരു വെളിപ്പാട് തരട്ടെ. എങ്ങനെയാണ് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ കർത്താവ് പറഞ്ഞു തരും? കർത്താവെ, ഹൗ ക്യാൻ ഐ സ്റ്റേ ഇൻ വൺ പേഴ്സൺ? എങ്ങനെയാ എനിക്കൊരു വ്യക്തിയിൽ താമസിക്കാൻ പറ്റുക? ഓൾഡ് ടെസ്റ്റമെന്റ് നമ്മൾ പലപ്പോഴും നമ്മുടെ പാട്ടുകളൊക്കെ കുഴപ്പമില്ല കേട്ടോ, നമ്മുടെ പാട്ടുകളല്ലേ അബൈഡ് വിത്ത് മീ എന്ന്. കർത്താവെ നീ എൻ്റെ കൂടെ പാർക്കണം. എമ്മൗസിലെ കർത്താവെ എൻ്റെ കൂടെ പാർക്കണമേ, എൻ്റെ കൂടെ ബസ്സേ വരുമ്പോൾ നീ എൻ്റെ കൂടെ വരണമേ. കർത്താവെ തീർച്ചയായിട്ടും അത് കുഴപ്പമില്ല, പക്ഷെ അടുത്തൊരു തലത്തിലേക്ക് ഈ വർഷം ചെല്ലണം. കർത്താവെ താങ്ക് യു ഫോർ ഗിവിംഗ് മീ ദ ഗ്രേറ്റ് പ്രിവിലേജ് ഓഫ് അബൈഡിങ് ഇൻ ദ സീക്രട്ട് ഓഫ് ദ മോസ്റ്റ് ഹൈ. ഈ സീക്രട്ട് ഓഫ് ദ മോസ്റ്റ് ഹൈ എന്ന് പറയുന്നത് ക്രിസ്തുവാ. ക്രിസ്തുവിൻ്റെ ഉള്ളിൽ അതാണ് ഈ റോക്ക് ഓഫ് ഏജസ്, പിളക്കപ്പെട്ട പാറ. ഒത്തിരി ഒത്തിരി കാര്യങ്ങൾ പറയുന്നത് ഒറ്റ കാര്യം പറയാൻ വേണ്ടിയാ. സീക്രട്ട് ഓഫ് ദ മോസ്റ്റ് ഹൈ ഇസ് എ പേഴ്സൺ. ഞാൻ ആവർത്തിക്കുക, ഇതൊരു വ്യക്തിയാ. ഇനി നമ്മൾ വിചാരിക്കുക ആ വ്യക്തിയുടെ പുറകെ മറഞ്ഞിരിക്കും. പുറകെ മറഞ്ഞിരിക്കുന്നല്ല, വി ആർ അബൈഡിങ് ഇൻ ദാറ്റ് പേഴ്സൺ. കർത്താവ് പറഞ്ഞു, എന്നിൽ വസിപ്പി, ഞാൻ നിങ്ങളിലും വസിക്കും. അതിന്റെ 91:1 പറയുകയാണ്, വൺ ഹു ഡ്വെൽസ് ഇൻ ദ സീക്രട്ട് ഓഫ് ദ മോസ്റ്റ് ഹൈ ഷാൽ അബൈഡ് ഇൻ ദ ഷാഡോ ഓഫ് ദ ഓൾമൈറ്റി. അവൻ അത്യുന്നതന്റെ മറവിൽ എന്ത് ചെയ്യുക? അവൻ വസിക്കുക. സർവശക്തന്റെ ആത്മാവ് നമ്മുടെ കണ്ണുകളും തുറക്കട്ടെ. സർവശക്തന്റെ എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും താമസിക്കുന്ന എവിടെയാണ്? നമ്മുടെ അഡ്രസ്സ് എവിടെയാണെന്നറിയോ? സ്പിരിച്വലി പറയാം, വേർ ഈസ് യുവർ അഡ്രസ്? ജീസസ് ക്രൈസ്റ്റ് ഈസ് അവർ അഡ്രസ്. ഹല്ലേലൂയ. നീ ഒരു കാര്യമൂടെ പറയാം, യേശു കർത്താവിന്റെ ചോദിക്കുക, ലോർഡ് വേർ ഈസ് യുവർ അഡ്രസ്? നമ്മുടെ അഡ്രസ്സാ കർത്താവിന്റെ അഡ്രസ്. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞു, എന്നിൽ വസിപ്പ്, ഞാൻ നിങ്ങളിലും വസിക്കും. കർത്താവിനോട് പ്രാർത്ഥിച്ചു, ലോർഡ് ഓപ്പൺ മൈ ഐസ്, ലോർഡ് ഓപ്പൺ ദി ഐസ് ഓഫ് മൈ ഹാർട്ട്. കർത്താവ് എന്റെ കണ്ണും തുറന്നാട്ടെ, ഞാൻ കർത്താവിന്റെ ഉള്ളിൽ ആ അതിപരിശുദ്ധ സ്ഥലം ഞാൻ പറയുന്നില്ല, അതിപരിശുദ്ധമായിരിക്കുന്ന ക്രിസ്തുവാകുന്ന ആത്മാവിന്റെ ഉള്ളിൽ ഞാനാകുന്ന എന്റെ ആത്മാവ് മറഞ്ഞിരിക്കുമ്പോൾ ഒരു കാര്യം സംഭവിക്കും, ഒരു ബാധയും കൂടാരത്തിനടുക്കത്തില്ല. പ്രൈസ് ദ ലോർഡ്. നമ്മുടെ മനസ്സ് പെട്ടെന്ന്, നമ്മൾ ഈ ലോകത്ത് ജീവിക്കുന്ന പെട്ടെന്ന് നമ്മൾ ചിന്തിക്കുന്നുണ്ട്, നമ്മുടെ വണ്ടിയിൽ എവനെങ്കിലും വന്ന് ഒരയ്ക്കുന്ന കാര്യമൊന്നുമല്ല. ഒരു ആത്മീയ പോരാട്ടത്തിന്റെ പിശാചിന്റെ ഒരു ആയുധങ്ങൾ ഏക്കത്തില്ല. കാരണം അത് ഏക്കണമെങ്കിൽ ക്രിസ്തുവിനെ കടന്നു വേണം നമ്മളിലേക്ക് വരാൻ. കർത്താവായ യേശു ക്രിസ്തു 2000 വർഷം മുമ്പ് തന്റെ കാൽവരി മരണത്താൽ പിശാചിനെ പരാജയപ്പെടുത്തിയെന്ന് ഞാൻ ദൈവമക്കളോട് പറയുക. നീ അവനെ അങ്ങോട്ട് കയറി വെട്ടുന്നില്ലെങ്കിൽ അവൻ നിങ്ങളെ അങ്ങോട്ട് കയറി വെട്ടും. നമ്മൾ വിചാരിക്കുക, ഞാനൊന്നിനും വരുന്നില്ല കേട്ടോ, ഞാനൊന്നും ചില വരത്തില്ല, ഞാൻ ഗുണത്തിനുമില്ല ദോഷത്തിനുമില്ല. പക്ഷെ ഞാൻ പറയാം, നിങ്ങൾ അവനെതിരെ ചില കാര്യങ്ങൾ ദോഷത്തിനായിട്ട് അങ്ങ് പൊക്കാട്ടെ, ഒരു കുഴപ്പമില്ല. ഹല്ലേലൂയ. ബൈബിൾ പറഞ്ഞു, റെസിസ്റ്റ് ദ ഡെവിൾ, ഹി വിൽ ഫ്ലീ ഫ്രം യു. പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ പിശാചിനെ എതിർക്കണം, അവന്റെ കയ്യിലിരിക്കുന്നവരെ പിടിവിച്ചു കൊണ്ടുവരണം. അവൻ നമ്മളെ എന്താണ്, വാട്ട് ഈസ് റിയലി സ്പിരിച്വൽ വാർഫെയർ? അത് നമ്മുടെ ഈവൻ നമ്മുടെ ഫിസിക്കൽ അസുഖങ്ങൾ പോലും അല്ല സഹോദരങ്ങളെ. ദീസ് ആർ ദ തോട്ട്സ്, പിശാചി നമ്മുടെ ഉള്ളിൽ കൊണ്ടുവരുന്ന ചിന്തകളാണ് ആത്മീയ പോരാട്ടങ്ങൾ. ഈ ചിന്തകളെ ഉണ്ടല്ലോ നമ്മൾ വെള്ളം ഒഴിക്കരുത്. ഈ ചിന്തകളെ, കോട്ടകളെ ഇടിപ്പാൻ നമ്മുടെ കയ്യിൽ ആയുധങ്ങൾ തന്നിരിക്കുമ്പോൾ ഞങ്ങളുടെ പോരിന്റെ ആയുധങ്ങളോ ജടികങ്ങളല്ല, കോട്ടകളിടിപ്പാൻ ദൈവസന്നിധിയിൽ എന്താണ്? ശക്തങ്ങളത്രേ, ശക്തമത്രേ. ഇനിയും ഈ പുതുവർഷത്തിൽ മുന്നേറുമ്പോൾ ഉണ്ടല്ലോ പിശാചി, പ്രത്യേകിച്ച് യവനക്കാരോട് പിശാചിക്കുന്ന ചോദ്യമല്ലേ, നീ ഇത്രയും വചനമൊക്കെ കേട്ടിട്ട്, ശരിയാണോ? അവനത്ര പറയത്തുള്ളൂ, ബാക്കി പറയത്തില്ല. നിങ്ങൾ ഇത്രയും വചനമൊക്കെ കേട്ടിട്ട്, ഇത്രയും വചനങ്ങളൊക്കെ പലരിലൂടെയും കേട്ടിട്ട്, ഇത്രേ പറയത്തുള്ളൂ, ബാക്കിയൊന്നും മിണ്ടത്തില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നമ്മൾ അവന്റെ വാക്കല്ല കേൾക്കേണ്ടത്, നമ്മൾ കർത്താവിന്റെ വാക്കാണ് കേൾക്കേണ്ടത്. പ്രൈസ് ദ ലോർഡ്, പ്രൈസ് ദ ലോർഡ്. ഈ തോമസ് ആൽവാ എഡിസനെ കുറിച്ച് ഒത്തിരി കഥയുണ്ട്, ഒത്തിരി കഥ. ചുമ്മാ ഉള്ള കഥയാ. 10,000 പ്രാവശ്യം ബൾബ് കത്തിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്? 10,000 പ്രാവശ്യം പുള്ളി ബൾബ് കത്തിച്ചിട്ട് 10,000-ാമത്തെ പ്രാവശ്യം ബൾബ് കത്തി, അങ്ങനൊന്നും ഇല്ല കേട്ടോ. അതിനു മുമ്പ് ബൾബ് കണ്ടുപിടിച്ചതാ, പക്ഷെ അത് നിലനിൽക്കത്തില്ലായിരുന്നു. അങ്ങനെ തോമസ് ആൽവാ എഡിസൺ 24 ശാസ്ത്രജ്ഞന്മാർ ഒരുമിച്ച് 48 മണിക്കൂർ നിരന്തരമായി അധ്വാനിച്ച് ഒരു ബൾബ് കണ്ടുപിടിച്ചു. യവനക്കാർ പ്രത്യേകം ശ്രദ്ധിച്ചോണേ പ്ലീസ്. അപ്പം ഈ ബൾബ് കണ്ടുപിടിച്ചിട്ട് ഇവരാകെപ്പാടെ ഫയറായി, കാരണം ബൾബ് അങ്ങ് ജ്വലിക്കുക. അപ്പം ഇത് ഫിക്സ് ചെയ്യേണ്ട അതിൻ്റെ മുകളിലത്തെ നിലയിലാ. അപ്പം അവരുടെ കൂട്ടത്തിൽ ഏറ്റവും യൗവനക്കാരനായ ഒരു സയൻറ്റിസ്റ്റ് ഉണ്ടായിരുന്നു, എഡിസൺ, ഒരു ബിലീവറാണ്. എഡിസൺ പറഞ്ഞു, അവനോട് പറഞ്ഞു, നീ കൊണ്ടുപോയി ഈ ബൾബ് കെയർഫുള്ളായിട്ട് മേലെ കൊണ്ടുപോയി ഫിക്സ് ചെയ്യാൻ പറഞ്ഞു. അപ്പോഴാണ് അവരുടെ പ്രൊജക്ട് തീരുക. ഈ ചെറുക്കൻ, ഇവൻ ഈ ബൾബ് കത്തിയതിൻ്റെ എക്സൈറ്റ്മെൻ്റ് ഇപ്പോൾ മുകളിലോട്ട് പോയ വഴിക്ക് ഇത് താഴെ വീണ് പൊട്ടിപ്പോയി. ഇവൻ നിരാശപ്പെട്ട് കരയാൻ തുടങ്ങി. കാരണം എത്ര ചെറിയ കാര്യം, വേറെ നമുക്കിപ്പോൾ ഒരെണ്ണം പൊട്ടിയാൽ സാരമില്ല, അടുത്ത കടയിൽ പോയി മേടിക്കുക, അവർക്കതില്ല. എഡിസൺ പറഞ്ഞു, സാരമില്ല. വീണ്ടും അടുത്ത 24 സയന്റിസ്റ്റുകൾ 48 മണിക്കൂർ അശ്രാന്ത പരിശ്രമം ചെയ്ത് അടുത്ത ബൾബ് കത്തി. കത്തിയ സമയത്ത് എന്നറിയാം, മറ്റും പോയി തൂണിന് മറഞ്ഞേക്കുക. കാരണം അവനറിയാം എന്നെ എന്ത് ചെയ്യത്തില്ല, എന്നെ വിളിക്കത്തില്ലെന്ന് ഉറപ്പാ. എഡിസൺ പറഞ്ഞു, യു നീ ഉണ്ടല്ലോ, നീ തന്നെ ഇങ്ങ് വരാൻ പറഞ്ഞു. അവനോട് പറഞ്ഞു, മേളിൽ കൊണ്ടുപോയേക്കാൻ പറഞ്ഞു. അവൻ നിറയുന്ന കണ്ണുകളോടെ നന്ദിയോടെ മോളിൽ കൊണ്ടുപോയി ബൾബ് ഫിക്സ് ചെയ്ത് അത് കത്തിച്ചതിനെക്കുറിച്ച് അയാൾ ചോദിച്ചത്, കേവലം ഒരു മനുഷ്യനായ എഡിസണ് ഇത് സാധിക്കുമെങ്കിൽ സ്വർഗസ്ഥനായ പിതാവിന് എത്രയധികം. ഹല്ലേലൂയ. റൺ ടു ഗോഡ്. ദൈവത്തിൽ വീണ് കിടക്കാണ്, ഞാൻ പറഞ്ഞു, റൺ ബാക്ക് ടു ഗോഡ്, റൺ ബാക്ക് ടു ദ മോസ്റ്റ് ഹോളി പ്ലേസ്, ദാറ്റ് ഈസ് ജീസസ് ക്രൈസ്റ്റ്. അബൈഡ് ഇൻ മീ, ഐ വിൽ അബൈഡ് ഇൻ യു. സ്റ്റേ ഇൻ മീ, ഐ വിൽ സ്റ്റേ ഇൻ യു. റിമൈൻ ഇൻ മീ, ഐ വിൽ റിമൈൻ ഇൻ യു. കണ്ടിന്യൂ ഇൻ മീ, ഐ വിൽ കണ്ടിന്യൂ ഇൻ യു. എവിടെയെങ്കിലും അത് സാധിച്ചില്ലെങ്കിൽ സഹോദരങ്ങളെ നിരാശപ്പെടേണ്ട. ഈ പുതിയ വർഷത്തിൽ മടങ്ങി വന്നുകൊണ്ട് ഒരു താർന്ന ഹൃദയത്തോടെ തറവു റിപ്പൻറ്റൻസ് കർത്താവിൻ്റെ അടുക്കിലേക്ക് മടങ്ങി വന്ന് ഒരു പുതിയ ജീവൻ നയിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. നാല് കാര്യങ്ങൾ വേഗത്തിൽ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. ആ ഒരു വാക്യം കൂടെ സാംസൺ 91:9 അത് വായിക്കുമ്പോഴേ പൂർത്തിയാകത്തുള്ളൂ. ഹൗ ടു ഡ്വെൽ ഇൻ ദ സീക്രട്ട് ഓഫ് ദ മോസ്റ്റ് ഹൈ.
യഹോവേ നീ എന്റെ സങ്കേതമാകുന്നു.
യഹോവേ നീ എന്റെ സങ്കേതമാകുന്നു.
നീ അത്യുന്നതനെ തന്നെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു.
നീ അത്യുന്നതനെ നിന്റെ വാസസ്ഥലമാക്കിയിരിക്കുന്നു.
ഒരനർത്ഥം
മതി മതി. നമ്മള് ബാക്കിയെല്ലാം നമുക്കറിയാം. അനർത്ഥവും ഭവിക്കയില്ല, ഒരു ബാധ്യം നിന്റെ കൂടാരത്തിന് അടുക്കയില്ല, നിന്റെ എല്ലാ വഴികളിലും നമുക്കതൊക്കെ അറിയാം. ഇറ്റ് ഇസ് ഗുഡ്. ഇവിടെ പറയുകയാണ്, ബിക്കോസ് ദൗ ഹാസ് മെയ്ഡ് ദ ലോർഡ് വിച്ച് ഇസ് മൈ റെഫ്യൂജ് ഈവൻ ദ മോസ്റ്റ് ഹൈ ദൈ ഹാബിറ്റേഷൻ. ഡോണ്ട് ഫോർഗെറ്റ് ദ വേർഡ്, പ്ലീസ് മെഡിറ്റേറ്റ് ഓൺ ദ വേർഡ്. ബെരോവിലുള്ളവർ തെസലോനിക്കക്കാരെക്കാട്ടിലും ആരും എന്താ കാരണം എന്തായിരുന്നു? ഞാൻ ആലോചിക്കും, കർത്താവ് എന്നൊക്കെ നോക്കുന്നുണ്ട് കേട്ടോ. ഓ കർത്താവ് തെസലോനിക്കക്കാരൻ നല്ല, അവൻ കഷ്ടത്തിൽ അവൻ കർത്താവിനോട് നൂറെ നിന്നവനാ. പക്ഷേ പരിശുദ്ധാത്മാവ് എഴുതി വെച്ചു, തെസലോനിക്കക്കാരെക്കാട്ടിലും ബെരോവയിലുള്ള ഒരു ഉത്തമന്മാരായിരുന്നെന്ന്. കാരണം എന്നറിയാവോ? എന്തോ ആ വചനം, അവർ ദൈവവചനം കേൾക്കുക മാത്രമല്ല അത് അങ്ങനെ തന്നെയോ എന്ന് തിരുവെഴുത്തുകളെ അടുത്ത വാക്യം കേൾക്കണ്ടേ. വാക്യങ്ങൾ വിട്ടുകളയാതെ പരിശോധിച്ചതല്ല, ദിനം പ്രതി പരിശോധിച്ചു പോകുന്നു ഡെയിലി. ഹല്ലേലൂയ. ഈ ചില ആൾക്കാരെ, അങ്ങനെ ആരെങ്കിലും ക്ഷമിക്കണം കേട്ടോ. അവർ പറഞ്ഞു, ബ്രദറെ ഞങ്ങൾ വണ്ടിയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്, പിന്നെ സാധാരണ ദിവസങ്ങളെല്ലാം ഞങ്ങൾ ടൂ വീലറാണ്, കാരണം ബാംഗ്ലൂരിലൊക്കെ തിരക്കിൽ ടൂ വീലർ, പിന്നെ സൺഡേ മാത്രമേ ഞങ്ങൾ കാർ ഉപയോഗത്തുള്ളൂ. വെൽ ആൻഡ് ഗുഡ്, കാരണം ട്രാഫിക് കുറവാണ്, പക്ഷേ അതിന് കുഴപ്പമില്ല. പക്ഷേ ഒരു ദിവസം പറഞ്ഞു, ഡോണ്ട് പാർക്ക് ദ ബൈബിൾ ലൈക്ക് ദാറ്റ്. ബൈബിൾ അങ്ങനെ പാർക്ക് ചെയ്യരുതേ. സൺഡേ ആരാധന കഴിഞ്ഞിട്ട് വി ആർ പാർക്കിംഗ് ദ ബൈബിൾ സംവെയർ, പിന്നെ അടുത്ത ദിവസം വണ്ടി എടുക്കുന്നപ്പോഴാണ്. Don't, please don't park the Bible. Take the Bible always with you. കർത്താവിന്റെ വചനം, ഈ ഹാബിറ്റേഷൻ നമുക്ക് ജീവിക്കണമെങ്കിൽ ദൈവവചനം നിരന്തരമായി നാം വായിക്കുകയും ധ്യാനിക്കുകയും പഠിക്കുകയും എഴുതുകയും ഉരുവിടുകയും പുതിയ പുതിയ വചനങ്ങൾ നാം ധ്യാനിക്കുകയും. നമ്മുടെ ചിന്താമണ്ഡലത്തിൽ ബാക്കിയൊക്കെ കാര്യങ്ങളൊക്കെ ഉണ്ടാകും, പക്ഷേ ദ മെയിൻ തിങ് മസ്റ്റ് ബി ദ വേർഡ് ഓഫ് ദ ലോർഡ്, ദൈവത്തിന്റെ വചനമായിരിക്കണം. ഞാൻ ഇവനക്കാരെ പ്രത്യേകിച്ച് ഉത്സാഹിപ്പിക്കുകയാണ്, എല്ലാവരെയും റീഡ് ദ വേർഡ് ഓഫ് ഗോഡ്. ഫിലിപ്പി ലേഖനം, അത് എഫ് എസ് ലേഖനം, കൊളോസ്, നമ്മൾ എത്ര പ്രാവശ്യം വായിച്ചതാണ് നല്ല വിഷയം. പരിശുദ്ധാത്മാവ് എപ്പോഴാണ് ഒരു ഡോറ് തുറക്കുന്ന അറിയത്തില്ല. ആ ഡോറ് തുറന്നാൽ ഒരു വെളിച്ചം നമ്മുടെ അന്തരാത്മാവിലേക്ക് അടിച്ചു കയറും. ആ വെളിച്ചത്തിലൂടെ നമ്മൾ ക്രിസ്തുവിനെ വീണ്ടും വ്യക്തമായിട്ട് കാണും. ഹല്ലേലൂയ. അതുകൊണ്ട് സംഘർത്തക്കാരൻ പ്രാർത്ഥിച്ചത്, സെൻഡ് ഫോർത്ത് യുവർ ലൈറ്റ് ആൻഡ് ട്രൂത്ത് ലോർഡ്, നിന്റെ പ്രകാശവും സത്യവും നീ എനിക്ക് അയച്ചു തരണമേ. അവ എന്നെ നടത്തുമാറാകട്ടെ, നിന്റെ വിശുദ്ധ പർവ്വത്തിലേക്കും തിരുനിവാസത്തിലേക്കും അവ എന്നെ എത്തിക്കുമാറാകട്ടെ. വേഗത്തിൽ പാട്ടുടു നമുക്ക്. എഫ് എസ് ലേഖനം 5:18-21 വരെ സമയത്ത് ചില കാര്യങ്ങൾ പറഞ്ഞിരുന്നു, ജസ്റ്റ് വായിച്ച് അവസാനിപ്പിക്കാം. എഫേഷ്യൻസ് ചാപ്റ്റർ 5:5 ആത്മാവ് നിറഞ്ഞവരായി 19 onwards.
ആത്മാവ് നിറഞ്ഞവരായി
വീഞ്ഞു കുടിച്ച് മത്തരാവരുത്, അതിനാൽ ദുർനടപ്പുണ്ടാകുമല്ലോ.
ആത്മാവ് നിറഞ്ഞവരായി
ദ ഫസ്റ്റ് തിങ്, ആത്മാവ് നിറഞ്ഞവരായി വായിച്ചു സുനീഷ്.
സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയ ഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നിങ്ങളുടെ ഹൃദയങ്ങളിൽ കർത്താവിന് പാടിയും കീർത്തനം ചെയ്തും നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ദൈവവും പിതാവുമായവന് എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും സ്തോത്രം ചെയ്തുകൊണ്ട്.
ഇതൊരു കൽപ്പന, നമ്മൾ എത്ര കൈവ് കണ്ടോ, എത്ര പേര് അനുസരിക്കുന്നുണ്ട്? ആത്മാവ് നിറഞ്ഞവരായി, ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. സങ്കീർത്തനങ്ങളാലും പിന്നെ സ്തുതികളാലും പിന്നെ ആത്മീക ഗീതങ്ങളാലും അടുത്തെന്താണ്? നിങ്ങളുടെ ഹൃദയത്തിൽ കർത്താവിനു പാടിയും കീർത്തനം ചെയ്തും പിന്നെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായവന് എല്ലായ്പ്പോഴും 20 വാക്യം എന്താ ഇംഗ്ലീഷ് എഴുതി, ഗിവിംഗ് താങ്ക്സ് ഓൾവേസ് ഫോർ ഓൾ തിങ്സ് അണ്ടു ഗോഡ്. ഈ ഇത് ഇങ്ങനെ നന്ദി പറയാൻ തുടങ്ങിയാൽ നമുക്ക് എന്തേ സമയമുള്ളൂ? നന്ദി പറയാനേ സമയമുള്ളൂ, സത്യം പറഞ്ഞ ശരിയല്ലേ? ഇനി നിങ്ങൾ താങ്ക്സിനോട് ചേർന്ന് ബൈബിളിൽ ഒരു വാക്കുണ്ട്, പറയാമോ? പലയിടത്തുണ്ട് താങ്ക്സിനോട് ചേർന്ന് കിടക്കുന്ന വാക്ക്. വിക്ടറി, ക്രിസ്തുവിൽ ഞങ്ങളെ ജയോത്സവമായി നടത്തുകയും. ഞാൻ പറയാം, ഇവിടെ ആരാ വിക്ടോറിയസ് പേഴ്സൺ എന്ന് പറയാം? ഇവിടെ ഏറ്റവും കൂടുതൽ നന്ദി പറയുന്നതാണ് വിക്ടോറിയസ് പേഴ്സൺ. ഹല്ലേലൂയ. ഏറ്റവും കൂടുതൽ ദൈവത്തിന് ഹൃദയത്തിൽ നന്ദി പറയാം. അവനെ ജയിക്കാൻ ആർക്കും കഴിയത്തില്ല. ഹൃദയത്തിൽ ദൈവത്തിന് നമ്മൾ ചുമ്മാ സ്തോത്ര സ്തോത്രം എന്ന് പറയുന്നത്, ഹൃദയത്തിൽ ദൈവത്തിന് നന്ദിയോടെ ആത്മാവിൽ പിന്നെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന, നമ്മൾ സ്തോത്രം എന്നാ പറയുന്നത്, താങ്ക്സ് ഗിവിംഗ്. ഞാൻ ഓർത്ത് ഉറപ്പിച്ചോ, ഇഫ് ദർ ഈസ് താങ്ക്സ് ഗിവിംഗ് ദർ ഇസ് വിക്ടറി. അനി എരിഹോ കോട്ടയൊന്നും അല്ല വിജയം, എരിഗോ കോട്ടയോ അല്ലെങ്കിൽ എർത്തുക്വേക്ക് ഉണ്ടാകുന്ന ഒന്നുമല്ല വിഷയം. ഒരു കാര്യം ഞാൻ പറയാം, എന്ത് സാഹചര്യങ്ങളുടെ മധ്യത്തിലും ദൈവത്തിന് പാട്ടുപാടുന്നവനെയും ദൈവത്തെ സ്തുതിക്കുന്നവനെയും ദൈവത്തിന് നന്ദി പറയുന്നവനെയും ജയിക്കാനായിട്ട് ഈ ലോകത്തിൽ ഒരു ശക്തിക്കും കഴിയത്തില്ല. നമുക്ക് ദൈവത്തിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. അതുകൊണ്ടാണ് നമ്മൾ പാടിയ ജയക്കൊടുവ ദേവരിക്ക് കോടിക്കോടി അല്ലെ. നമ്മൾ മൊത്തത്തിൽ അങ്ങ് പറയുന്നത് യാക്കോബിലെ പാട്ടുണ്ട്, അവർ കേൾക്കുമോ? അവർ പറഞ്ഞ സ്തോത്രം സ്തോത്രം കർത്താവേ സ്തോത്രം. അത് ആ ചില പറഞ്ഞോ ആയിരം ആയിരമായി. കാരണം നമ്മൾ ആയിരം ആയിരം എന്ന് പറഞ്ഞാൽ കണക്കൂട്ടേണ്ട ആരെന്നറിയോ? കർത്താവ് കാൽക്കുലേറ്ററിൽ നിന്ന് കണക്കൂട്ടിക്കോണം. കർത്താവെ കോടി കോടി സ്തോത്രം, ആയിരം ആയിരം സ്തോത്രം, കോടിക്കോടി സ്തോത്രം, അതല്ല. കർത്താവെ നീ എനിക്ക് തന്ന എല്ലാത്തിനായിട്ട് ഞാൻ നിനക്ക് നന്ദി പറയുന്നു. ഹല്ലേലൂയ. ഒരു കാര്യം ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുക, ഒരു കാര്യം ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യുക, ഈ പുതുവർഷത്തില് ശീ പ്രിയമുള്ള ക്രിസ്തുജീവിതം എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് നോട്ട് ഡൂയിങ് സംതിങ്, ഇതൊന്നും അല്ല. ഇറ്റ് ഈസ് എ ഡിവോഷൻ ടു ദ ലോർഡ്. ഞാൻ ആവർത്തിക്കുകയാണ് എന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന്, ഇറ്റ് ഈസ് എ ഡിവോഷൻ ടു അവർ ലോർഡ്. പുതിയ വർഷത്തിൽ ഞാൻ കർത്താവിനോട് പറഞ്ഞൊരു കാര്യം, ലോർഡ് എന്റെ ജീവിതത്തിൽ ഈ വർഷം ചെയ്യുന്നോ ചെയ്യാഴികയോ ഒന്നും അല്ല. ഇറ്റ് ഈസ് വി ക്യാൻ ഡു നത്തിങ് ഫോർ ദ ലോർഡ്. കർത്താവ് ക്രൂശിൽ മരിച്ചതിനെ ധ്യാനിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വി ക്യാൻ ഡു നത്തിങ് ഫോർ ദ ലോർഡ്. പക്ഷേ കർത്താവെ നിന്നെ മിസ് ചെയ്യാനായിട്ട് നീ ഒരു നാളും എന്നെ അനുവദിക്കല്ലേ? കർത്താവെ നിന്നെ മിസ് ചെയ്യുന്നൊരു ജീവിതം എന്റെ ജീവിതത്തിലേക്ക്. നമ്മൾ ദൈവത്തോട് പ്രാർത്ഥിക്കണം, നമ്മുടെ ജീവിതത്തിൽ എന്തെല്ലാം സംഭവിച്ചാലും കർത്താവിന്റെ കൂട്ടായ്മ മിസ് ചെയ്യുന്ന ഒരനുഭവം ഉണ്ടാവാൻ ഇടവരരുതേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ബൈബിൾ പറയുകയാണ്, ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. നന്ദിയുള്ളവരായി നന്ദിയുള്ളവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും തമ്മിൽ സംസാരിച്ചും നമ്മുടെ ഹൃദയങ്ങളിൽ കർത്താവിന് പാടിയും നമ്മുടെ ദൈവവും പിതാവുമായതിന് എല്ലാറ്റിനും എല്ലായ്പ്പോഴും എല്ലാറ്റിനും വേണ്ടിയും നന്ദി പറയുവിൻ. പ്രൈസ് ദ ലോർഡ്. ആദ്യത്തെ വാക്ക് മറക്കരുത്, സനോഹരം നമ്മളെ ഓർപ്പിച്ചു, ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്. പരിശുദ്ധാത്മാവിൽ നിറഞ്ഞാലേ നമ്മളെ ആരും അങ്ങ് അങ്ങ് എക്സോട്ടി ഒന്നും വേണ്ട, നന്ദി പറഞ്ഞാട്ടൊന്നും പറയണ്ട. നമ്മുടെ ഉള്ളിൽ നമ്മൾ എവിടൊക്കെയാണെങ്കിൽ, ട്രെയിനിലാണേലും ബസ്സിലാണേലും കാളവണ്ടിയിലാണേലും എന്നാണ് നമ്മുടെ ഹൃദയത്തിൽ ദൈവത്തിന് നിരന്തരമായിട്ട് നന്ദി നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മുടെ ജീവിതത്തിൽ കുറഞ്ഞു പോകരുത്, ബീങ് ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് പ്രൈസിങ് ഗോഡ്. പക്ഷെ ഇതിനോട് ചേർന്നൊരു വാക്യമുണ്ട്, ഇതും പരിശുദ്ധാത്മ എഴുതിയത്, പക്ഷെ ആരും അങ്ങനെ പറയാറില്ല. അതെ, കൊളോസ്യൻ ചാപ്റ്റർ 3:15-17. എല്ലാവരും പറയുന്ന വാക്യം ഇതാണ്, ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് പ്രൈസ് ഗോഡ്. അതാണ് പറയുന്നത്. പക്ഷേ ഇതും അതേ പരിശുദ്ധാത്മ തന്നെ എഴുതിയത്. വായിച്ചാട്ടെ,
വാക്കിനാലോ ക്രിയയാലോ.
15:15.
ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളിൽ നിങ്ങളുടെ ഹൃദയങ്ങളിൽ വാഴട്ടെ. അതിനാലല്ലോ നിങ്ങൾ ഏക ശരീരമായി വിളിക്കപ്പെട്ടുമിരിക്കുന്നത്. നന്ദിയുള്ളവരായും ഇരുപ്പീൻ, സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും.
ഏത് വാക്യോ സുനീഷ്? പഴയ വാക്യം തന്നെയാണോ? കണ്ടോ എന്താ അവിടെ പറഞ്ഞത്? സങ്കീർത്തനങ്ങളാലും മുമ്പേ വായിച്ച വാക്യം എന്നാ പറഞ്ഞേ? സങ്കീർത്തനങ്ങളാലും. ഇതെന്താ? സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ. നമ്മൾ ഒന്നുകൂടെ നോക്കൂ, ഇത് സഹോദരന്മാർക്ക് തെറ്റിപ്പോയതാണോ? പക്ഷെ ഇവിടെ പറയുന്നതെന്നറിയോ? നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും. അടുത്ത വചനം സുനിഷേ, ബി റീഡ് കെയർഫുള്ളി.
ഇങ്ങനെ ക്രിസ്തുവിന്റെ
വചനം, ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ. രണ്ടാമത് ഒരു പുതിയ ടെർമിനോളജി എന്ന് ഓർക്കണ്ട, ബി ഫിൽഡ് വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ്, ബി ഫിൽഡ് വിത്ത് ദ സ്ക്രിപ്ചർ. നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കും, കർത്താവേ ആത്മാവിൽ എന്നെ നിറയ്ക്കണമേ. തീർച്ചയായും പ്രാർത്ഥിക്കണം. പക്ഷേ ആർ യു, ഞാൻ സഭയോട് ചോദിക്കുകയാണ്, ആർ യു ഫിൽഡ് വിത്ത് ദ സ്ക്രിപ്ചർ? ഇനി അറിയാനൊരു കാര്യം പറയാം. ഇനി ഇന്നിപ്പോ നിങ്ങൾ പരീക്ഷിക്കൊന്നും വേണ്ട. ഇവിടെ ഇത് കഴിയുമ്പോൾ ഒത്തിരി കാര്യങ്ങളൊക്കെ നമ്മൾ സംസാരിക്കുമല്ലോ അല്ലാത്ത സമയത്ത്. ഭൗതിക കാര്യങ്ങൾ മാത്രം പറഞ്ഞ് പിരിയുകയാണെങ്കിൽ നമ്മുടെ ഉള്ളിൽ വചനമൊന്നും നിറഞ്ഞിട്ടില്ലെന്നേ. പക്ഷെ ഭൗതിക കാര്യങ്ങളും വിഷയങ്ങളൊക്കെ പറഞ്ഞിട്ട് അത് അവസാനം ദൈവവചനത്തിലേക്കും ആത്മീയ കാര്യങ്ങളിലേക്കും എത്തുന്നുണ്ടെങ്കിൽ ഓർത്താ മതി, നമ്മുടെ ഉള്ളിലുള്ളത് പുറത്തു വരിക. ഹല്ലേലൂയ, ഹല്ലേലൂയ. ബി ഫിൽഡ് വിത്ത് ദ സ്ക്രിപ്ചർ. ദൈവവചനത്താൽ നിറയപ്പെട്ടിരിക്കുക, ദൈവവചനത്താൽ. ഞാൻ ആവർത്തിക്കുകയാണ്, ബി ഫിൽഡ് വിത്ത് ദ സ്ക്രിപ്ചർ. നിങ്ങൾ എവിടെയെങ്കിലുമൊക്കെ ലോർഡ് ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റിന്റെ കൂടെ തൊട്ട് താഴെ എഴുതിക്കോ, ബി ഫിൽഡ്. ഞാൻ ചോദിക്കട്ടെ, പത്രോസിന്റെ മേൽ ആത്മാവ് വന്നു, പെന്തക്കോസിനുള്ള ആത്മാവ് വന്നു, അവൻ എഴുന്നേറ്റ് നിന്നതും അതെ ഒരു നദി പോലെ വചനം ഒഴുകി. എന്തോ എങ്ങനെ ഒഴുകിയേ? കഴിഞ്ഞ 3.5 വർഷം കർത്താവ് അവരെ പഠിപ്പിച്ചത് മുഴുവൻ വചനമായിരുന്നു. പ്രൈസ് ദ ലോർഡ്. കാര്യം അവന് കുഴപ്പമൊക്കെ പറ്റി, പക്ഷേ അവൻ്റെ ഉള്ളിൽ വചനമുള്ളത് കൊണ്ട് അവൻ പറഞ്ഞെന്നറിയോ, ഞാൻ കർത്താവിനെ എപ്പോഴും എൻ്റെ കണ്ണിന് മുമ്പിൽ കണ്ടിരിക്കും. അപ്പം ചില നമ്മൾ പറയാൻ വ്യാഖ്യാനിക്ക് ആഗ്രഹം എന്നറിയാം. അത് പത്രോസിനൊന്നും അങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, പത്രോസിനൊന്നും അറിയത്തൊന്നും ഇല്ലായിരുന്നു, പെട്ടെന്ന് ആത്മാവ് വന്നപ്പോൾ അങ്ങനെയൊന്നും അല്ല. പത്രോസിനതൊക്കെ അറിയായിരുന്നു. ആത്മാവ് എന്നാ പറഞ്ഞേ? ആത്മാവ് അവൻ നിങ്ങളോട് പറഞ്ഞ കാര്യങ്ങളെ വായിച്ച കാര്യങ്ങളെ ഓർമ്മപ്പെടുത്തും, വായിച്ച കാര്യങ്ങളെ എന്ത് ചെയ്യും, ഓർമ്മപ്പെടുത്തും. ഞാന് പഠിക്കുന്ന കോളേജിലൊക്കെ പഠിക്കുന്ന പിള്ളേർ ചോദിക്കുക, നമ്മളെ പഠിക്കുന്ന പുസ്തകങ്ങളുടെ വായിക്കുന്ന റേഷ്യോയും ദൈവവചനം പഠിക്കുന്ന ഒന്നും നിങ്ങൾക്കൊക്കെ റേഷ്യോ കണക്കൂട്ടാൻ അറിയാമല്ലോ നല്ലതായിട്ട്. പ്ലീസ് ഒന്ന് കണക്കൂട്ടണേ, ഒരാഴ്ച ഞാൻ എത്രമാത്രം പേജുകൾ വായിച്ചു, ദൈവവചനം ഞാൻ എത്രത്തോളം, ആ റേഷ്യോ കാണുമ്പോൾ നമുക്ക് ഏകദേശം മനസ്സിലാകും ആർ വി ഫിൽഡ് വിത്ത് സ്ക്രിപ്ചർ. ഇവിടെ പറയുകയാണ്, ഞാനിങ്ങനെ പറയട്ടെ, വചനത്താൽ നിറഞ്ഞവരായി സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീകതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ, ഇവിടെ എല്ലാം പറയുന്നുണ്ട് താങ്ക്സ് ഗിവിംഗ്, ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചന ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. പ്രിയമുള്ളവരെ, അതെ, മൂന്നാമതായി ഇത് മറക്കരുത്, ഫസ്റ്റ് ഓഫ് ഓൾ ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ് ആൻഡ് താങ്ക് ഗോഡ് ഇൻ എവറിതിങ് ഫോർ എവറി സർക്കംസ്റ്റാൻസസ്. രണ്ടാമതായി ബി ഫിൽഡ് വിത്ത് ദ സ്ക്രിപ്ചർ. ഇതിന് കർത്താവിന്റെ മുമ്പിൽ ഇരുന്ന് കർത്താവെ നീ എന്നെ വചനത്താൽ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുകയല്ല, വി ഹാവ് ടു പ്രേ ഫോർ ദ റെവലേഷൻ. റെവലേഷന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, ഇത് വായിക്കാത്തവൻ എങ്ങനെ റെവലേഷൻ കൊടുക്കും ദൈവം? ഇതൊരാൾ വായിക്കുന്നില്ലെങ്കിൽ എങ്ങനെയാണ് റെവലേഷൻ കൊടുക്കുന്നത്? ഇനിയും ഞാൻ എന്നോട് പറയുന്നതിൽ ക്ഷമിക്കണം, ഇനിയും ചില ആൾക്കാർ ഫോണിൽ വായിക്കാറുണ്ട്, ഞാൻ ഐ എൻകറേജ് യു, കാരണം യാത്രയിലൊക്കെ നമുക്ക്, പക്ഷെ ഞാൻ നിങ്ങളെ എൻകറേജ് ചെയ്യാണ്, റീഡ് ഫ്രം ദ ബൈബിൾ. ഈ ഒരു വചനത്തിൽ നിന്ന് വായിക്കുക, കാരണം ഫോണിൽ നമ്മളിപ്പോൾ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മറ്റ് ചില സമയത്ത് യാത്ര ചെയ്യുന്നു, അല്ലെങ്കിൽ മെട്രോയിലോ അങ്ങനെ അങ്ങ് പോകുന്ന സമയത്ത് എല്ലായിടത്തും നമ്മൾ ബൈബിൾ കൊണ്ടുവന്ന്, ഇറ്റ്സ് വെൽ ആൻഡ് ഗുഡ്, നമ്മൾ നന്നായിട്ട് ഉപയോഗിക്കുക. പക്ഷേ ഫോൺ വായനയുടെ ഒരു കുഴപ്പം എന്നറിയോ, നമ്മൾ ഫോണിൽ ഇങ്ങനെ വായിച്ചു റെവലേഷനൊക്കെ കിട്ടാറാകുമ്പോഴാണ് കീക്കുന്നൊരു സൗണ്ട് വരും, മേളിൽ കൂടെ ഒരു മെസ്സേജ് വരും, അപ്പോഴാണ് നമ്മൾ അങ്ങോട്ട് പോയി. അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേന് അവർ പറഞ്ഞ് പ്ലീസ് കോൾ മീ ബാക്ക് അർജന്റ്ലി എന്ന്, പിന്നെ നമ്മൾ അങ്ങോട്ട് വിളിച്ച് അത് അതിലേ പോയി. പിന്നെ ഇന്റർനെറ്റ് ഓൺ ചെയ്ത് നെറ്റ് വഴിയാണ് വായിക്കുന്നതെങ്കിൽ എതിലേക്ക് എന്തൊക്കെയാ കയറി വരുന്നതെന്ന് ദൈവം നമ്പുരാൻ മാത്രമേ എടുത്തുള്ളൂ. ഏതം തോട്ടത്തിൽ പാമ്പ് വന്ന പോലെ അതിലെതിലെല്ലാം കയറി വരും, പിന്നെ നമ്മൾ ഇതിനെല്ലാം ഡീൽ ചെയ്യേണ്ടി വരും. അതിലും ഭേദം, അതെ, ജോൺ ബൈബർ പറഞ്ഞ പോലെ ഈ പുസ്തകം വായിച്ചു കഴിഞ്ഞാൽ ഇടയ്ക്കൊന്നും വലിയ ഡിസ്റ്റർബൻസ് ഒന്നുമില്ല, ഇടയ്ക്കൊന്ന് വലിയ പോരാട്ടമൊന്നും അടിക്കത്തുമില്ല, ദൈവവചനം നമ്മുടെ ഉള്ളിൽ കിടന്നോളും. പ്രൈസ് ദ ലോർഡ്. ദൈവത്തിന്റെ പ്രോമിസസ്, പുതിയ നിയമത്തിൽ പ്രോമിസസ്, നമുക്ക് നിങ്ങൾക്കെല്ലാം പ്രോമിസ് ഉണ്ട്, ദൈവം നമുക്ക് പുതിയ പുതിയ പ്രോമിസസ് തരും, അതിനായിട്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. പക്ഷേ പ്രോമിസസ്, ചില പറയാണ്ട് ബ്രദറെ ഞാനൊരു തീരുമാനമെടുത്തു, നമ്മൾ എന്തോ തീരുമാനം, പ്രോമിസ് എല്ലാം ബ്ലൂ ഇങ്ക് കൊണ്ട് വരയ്ക്കാൻ ഞാൻ തീരുമാനമെടുത്തു. എന്നോ വലിയ തീരുമാനം എന്നറിയോ, പ്രോമിസസ് എല്ലാം ബ്ലൂ ഇങ്ക് കൊണ്ട്. പ്രിയമുള്ളവരെ, പ്രോമിസസ് ബ്ലൂ ഇങ്ക് കൊണ്ട് വരയ്ക്കാനുള്ളതല്ല, വിശ്വാസത്താൽ പ്രാപിച്ചെടുക്കാനുള്ളതാ. ഹല്ലേലൂയ. അബ്രഹാം ദൈവത്തിൽ വിശ്വസിച്ചു, അതവന് നീതിയായിട്ട് കണക്കിട്ടു. ഞാൻ ഇങ്ങനെ ചിന്തിക്കുക, ദൈവം, എൻ്റെ ഒരു ചിന്ത കേട്ടോ, തെറ്റാണെങ്കിൽ എന്നെ തിരുത്തണേ, ദൈവം തലമുറകളെല്ലാം ഇങ്ങനെ വിളിക്കും അവസാനം, ഹാബേൽ കം, ചരിത്രം എഴുതുക, ഇവൻ വിശ്വാസത്താൽ ഇവന്റെ തലമുറയിൽ യാഗം കഴിച്ചു. ഹാബേൽ പറയും, ഓക്കെ, നമ്മൾ പറയേ ഹാബേൽ ഇങ്ങനെ. അടുത്ത തലമുറക്ക് ഹാനോക്ക്, ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, അവനും പറയും ഉണ്ടേ ഞാനിവിടെ ഉണ്ടേ ഞാൻ നടന്നു. അടുത്ത തലമുറക്കാരനെ വിളിക്കും, നോഹ വിശ്വാസത്താൽ പെട്ടകമുണ്ടാക്കി, നോഹ പറയും ഞാനിവിടെ ഉണ്ട് കേട്ടോ, പെട്ടകമുണ്ടാക്കി ഞാനിവിടെ ഉണ്ട്. അടുത്ത തലമുറക്കാരനെ വിളിക്കും, അതെ ഇങ്ങോട്ട് വന്നാട്ടെ അബ്രഹാം, സാറ ഇങ്ങോട്ട് മാറി വരും, അവർ പറയും, സ്വർഗം പറയും, ഇവർ വിശ്വാസത്താൽ കൂടാരങ്ങളിൽ പാർത്തുകൊണ്ടും ദൈവശില്പിയായി നിർമ്മിച്ചതും അടിസ്ഥാനങ്ങളുള്ളതുമായ നഗരത്തിന് വേണ്ടി കാത്തിരുന്നവരാ. ഈ സാറയുണ്ടല്ലോ, ഇവള് പ്രായം കഴിഞ്ഞിട്ടും പുത്രോത്പാദനത്തിന് ശക്തി വിശ്വാസത്താൽ ശക്തി പ്രാപിച്ചതുകൊണ്ട് ഇവൾക്ക് ആകാശത്തിൽ നക്ഷത്രങ്ങളെ പോലെയും പെരുപ്പത്തിൽ ആകാശത്തിൽ നക്ഷത്രങ്ങളെ പോലെയും പെരുപ്പത്തിൽ കടൽക്കരയിലെ മണൽത്തരി പോലെയും സന്തതി ജനിപ്പിച്ചവളാ ഇവളെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോൾ അടുത്തത് ജോസഫ് വരും. ജോസഫിനെ കുറിച്ച് പറയുന്നത്, അതെ ചരിത്രം എഴുതുക കേട്ടോ, ജോസഫിനെ കുറിച്ച് പറയുന്നത്, ജോസഫ് ഉണ്ടല്ലോ, ഇവൻ അന്ന് വലിയ പാർട്ടിയായിരുന്നെങ്കിലും ഇവനൊരു കാര്യം കൽപ്പന കൊടുത്തു, എന്നെ വലിയ ആളാക്കണമെന്നല്ല പറഞ്ഞേ, എൻ്റെ അസ്ഥി ഒന്ന് കൊണ്ടുപോയി എടുത്തുകൊണ്ട് കൊണ്ടുപോയി അവിടെ ഒന്ന് ഇടണമെന്ന് പറഞ്ഞു. അപ്പോഴടുത്ത മോശം വരുന്നത് വിശ്വാസത്താൽ, മോശയുടെ അമ്മയപ്പന്മാരെ വിളിക്കും കേട്ടോ, ശിശു സുന്ദരൻ എന്ന് കണ്ടിട്ടും വിശ്വാസത്താൽ 3 മാസം ഒളിപ്പിച്ചു വെച്ചു, ഒരു കൊച്ചിന്റെ കരച്ചിൽ പോലും വെളിയിൽ കേൾക്കാതെ ഒളിപ്പിച്ചു വെച്ചു എന്ന് ചരിത്രം പറയുമ്പോൾ, ഹെബ്രായലേഖനം 11 ചരിത്രം പറയുമ്പോൾ, വേഗത്തിൽ ഞാൻ പറയാം, മോശ വരുമ്പോൾ, ഹാ ഇറ്റ് ഇസ് സോ ബ്യൂട്ടിഫുൾ, മോശ വരുമ്പോൾ മോശയെക്കുറിച്ച് പറയും, ഇവൻ ഫറവോന്റെ, അതെ അല്ലെ, ഇസ്രായേൽ ഈജിപ്തിന്റെ രാജാവായിരിക്കണനായിരുന്നു, പക്ഷേ ഇവന്റെ തലമുറയിൽ, അതെ ഈ ഇരിക്കുന്ന കർത്താവ് ഉണ്ടല്ലോ, ഇവന്റെ നിന്ന വലിയ ധനമെന്നെണ്ണിയിട്ട് സകലതും വിട്ടു. എന്റെ സംശയം ഇതാണ്, വേർ ആർ ഓൾ ദ മെറ്റീരിയൽ ബ്ലെസ്സിങ്സ്? കോടിക്കണക്കിന് ഒരുപാട് സമ്പാദ്യങ്ങൾ ഉണ്ടായതിനെ കുറിച്ച് സ്വർഗമേ നിങ്ങൾ സ്വർഗത്തിനൊന്നും പറയാനില്ലേ? ആയിരക്കണക്കിന് ഡിഗ്രികളെ കുറിച്ച് സ്വർഗത്തിനൊന്നും പറയാനില്ലേ? എന്റെ ഹൃദയത്തോട് ഞാൻ ചോദിക്കുക, എന്റെ തലമുറയിൽ ഞാൻ ചെല്ലുമ്പോൾ ദൈവം എന്താണ് പറയുന്നത്? ഇവൻ അതെ ബാംഗ്ലൂർ സിറ്റിയിൽ അല്ലെങ്കിൽ നാട്ടില് പല കാര്യങ്ങൾ വാങ്ങിച്ചും കൂട്ടിയും അതെ ഒരു സമ്പന്നനായിരുന്നു സ്വർഗം പറയത്തില്ല. സ്വർഗം ദൈവം ഈ പുതുവർഷത്തിൽ ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യാണ്, നമ്മുടെ തലമുറയിൽ സ്വർഗം നമ്മളെ വിളിക്കുമ്പോൾ ഒരുപക്ഷെ ചെറുതും വലുതുമല്ല അവിടെ വിഷയം, ആരുമറിയാതെ കണ്ണീരോടെ നിലവിളിച്ചിട്ടുണ്ടെങ്കിൽ അത് സ്വർഗം പറയും. 2018 അന്ത്യകാലത്തെ ദുർഘട തലമുറയിൽ ഈ പാവപ്പെട്ട സഹോദരി ആരുമറിയാതെ അതെ മുഴങ്കാലം അടക്കി ദൈവത്തോട് നിലവിളിച്ചിട്ടുണ്ട്. സ്വർഗം മുഴുവൻ കരങ്ങളെ അടിച്ച് അപ്ലോസ് ചെയ്യും. ഹാലലൂയ്യ. പ്രിയ സഹോദരങ്ങളെ, ഞാൻ നിങ്ങളെ ചലഞ്ച് ചെയ്യാണ്, സമ്പാദിക്കുക, സമ്പാദിക്കുക, സ്വർഗത്തിൽ നിക്ഷേപങ്ങളെ സമ്പാദിക്കുക. വരും കൈയോടെ ആരും സ്വർഗത്തിൽ നിൽക്കും. നിങ്ങൾക്കറിയാം അതിന്റെ മാർഗങ്ങൾ, നിങ്ങൾക്കറിയാം. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ ശക്തിയോടെ ഞാൻ പറയുകയാണ്, ലേ അപ്പ് ട്രഷേഴ്സ് ഇൻ ഹെവൻ. അത് പുഴുവും തുരുമ്പും കെടുക്കുകയും കളർമാർ തുരന്ന് മോഷ്ടിക്കുകയും ചെയ്യുന്ന ഭൂമിയിലല്ല, സ്വർഗത്തിൽ. ആരും ഒരു കുറ്റബോധത്തിലേക്ക് പോകണ്ട. ഭൗതിക വിഷയങ്ങളുണ്ടോ, അതിനായിട്ടും ദൈവത്തിന്റെ സ്തോത്രം. കാരണം ദ പ്രൊവിഷൻ ഓഫ് ദ ലോർഡ് ആൻഡ് ദ പ്രസൻസ് ഓഫ് ദ ലോർഡ് കംസ് ടുഗദർ. ഞാൻ അതിനെക്കുറിച്ച് ഒന്നുമല്ല പറയുന്നത്, നിങ്ങൾക്കറിയാം എന്താണെന്ന്. ഗോ ടു ഗോഡ്, go to the most holy place, the Jesus Christ. ചെറുതും വലുതും ഒന്നുമല്ല അവിടുത്തെ വിഷയം. പ്ലീസ്, ഞാൻ പറഞ്ഞ് നമ്മുടെ സ്കെയിലല്ല ദൈവത്തിന്റെ സ്കെയില്. ദൈവം എന്താ ചോദിക്കുന്നത്? മറിയ വരുമ്പോൾ ഞാൻ വിചാരിക്കുക, മറിയുടെ തലമുറയിൽ മറിയ വരുമ്പം സ്വർഗം വിളിച്ചു പറയും. ഇതൊക്കെ എൻ്റെ ഒരു ചിന്ത, കർത്താവ് എനിക്കുന്ന ചിന്തകളാണ് കേട്ടോ. മറിയ അപ്പം മാർത്ത ശുശ്രൂഷ ചെയ്തു, തീർച്ചയായിട്ടും അവൾ അമിനിന്ദിക്കപ്പെടും. പക്ഷേ സ്വർഗം പറയും, ഇവള് എന്റെ പുത്രൻ, പിതാവ് പറയും, എന്റെ പുത്രൻ ഭൂമിയിൽ വന്നപ്പം ഇവള് ചെയ്തെന്നറിയാമോ, അവന്റെ പാദപീഠത്തിൽ ഇരുന്നവളാ. ഹല്ലേലൂയ. നമ്മൾ ഇരുന്നോണ്ട് എന്താ പ്രയോജനം? ഇരിപ്പിന്റെ പൂർത്തീകരണം പറയാം. എന്റെ പുത്രൻ അതേ മരണത്തിന് മുമ്പ് അവന്റെ മേൽ തന്റെ വിലയേറിയ തൈലം പൊട്ടിച്ചൊഴിപ്പാൻ ദൈവമുകൾക്ക് ഭാഗ്യം ലഭിച്ചു. അതുകൊണ്ട് ഇവളെക്കുറിച്ച് ലോകം മുഴുവനും ഞാൻ ചോദിക്കട്ടെ, ഇൻ ദ ബിഗിനിങ് ഓഫ് 2018 ഐ ചലഞ്ച് യു, നമ്മുടെ തലമുറയിൽ ദൈവം നമ്മെക്കുറിച്ച് പറയുന്ന എന്തായിരിക്കാം? യൗവനക്കാരെ, ഞാൻ നിങ്ങളോട് ചോദിക്കുക, എന്തായിരിക്കാം പറയുന്നത്? ഗോ ടു ഗോഡ് ആൻഡ് ആസ്ക്. ദൈവമേ എന്തായിരിക്കാം പറയുക? ഒരുപക്ഷെ ഞാൻ പറയാം, അങ്ങനെ നിങ്ങൾ ചില കാര്യങ്ങൾക്ക് വേണ്ടി മുന്നിട്ടെടുത്താൽ നിങ്ങളുടെ മാതാപിതാക്കൾ ഒരുപക്ഷെ ഈ സഭയിൽ തന്നെയുള്ളവരായിരിക്കാം, മറ്റ് സഭക്കാരായിരിക്കാം, ലോകം മുഴുവൻ നിങ്ങൾ പറയും യു ആർ ദ ഗ്രേറ്റസ്റ്റ് ഫൂൾ ഇൻ ദ വേൾഡ്. പക്ഷെ സ്വർഗം എഴുതും, യു ആർ ദ വൈസ് മാൻ. ആ വിദ്വാനുമാരെ പോലെ നീ യഥാർത്ഥത്തിൽ ഒരു വൈസ് മാനാണെന്ന് സ്വർഗം കണക്കിടും. ദൈവത്തിന്റെ മുമ്പാകെ കടന്നില്ല ഞാൻ പറഞ്ഞത്, തെറ്റിദ്ധരിക്കരുത്. അതിന്റെ ആശയം അതുപോലെ എടുക്കുക, പഠിക്കരുതെന്നോ ജോലി ചെയ്യരുതെന്നോ അധ്വാനിക്കരുതെന്നോ ബൈബിൾ സൈസ് ഇറ്റ് എല്ലാം ദൈവവചനം പറയുന്നുണ്ട്. പക്ഷേ അത് മാത്രമായി പോവാതെ, കർത്താവേ വാട്ട് ഈസ് ദ പർപ്പസ് ഓഫ്, കർത്താവേ എന്നെക്കുറിച്ചുള്ള അങ്ങയുടെ ഇഷ്ടം എന്താണ്, എന്താണ് ഹെബ്രായർ 11 കണ്ടിന്യൂ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്നെക്കുറിച്ച് പരിശുദ്ധാത്മാവ് എന്തായിരിക്കാം എഴുതുന്നത്? നടന്നെന്നായിരിക്കാം, ഇറ്റ് ഈസ് വെൽ ആൻഡ് ഗുഡ്. പെട്ടെന്ന് പണിതെന്നായിരിക്കാം, വെൽ ആൻഡ് ഗുഡ്. വാട്ട് എവർ ഇറ്റ് മേ ബി, അത് ദൈവമാണ് അതെ അതിന് മാർക്കിടുന്നത്. ദൈവത്തിന് ഞാൻ നന്ദി പറയുന്നു. ഗോഡ് ലുക്സ് അറ്റ് ദ ഹാർട്ട്. ദൈവം ഹൃദയത്തെ നോക്കുന്നു. വേഗത്തിൽ അവസാനിപ്പിക്കാം, വേഗത്തിൽ കടന്നു പോയിട്ടെ. അതെ, ഫിലിപ്പിയ ലേഖനം 4 7 വാക്യങ്ങൾ വായിക്കാം. നമുക്കറിയാവുന്ന വാക്യങ്ങളാ, ഫിലിപ്പിയൻ ചാപ്റ്റർ 4:6-7. സനോബദർ പറഞ്ഞിരുന്നു, ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്, ബി ഫിൽഡ് വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ്, തേർഡ് തിങ് ബി ഫിൽഡ് വിത്ത് ദ പീസ് ഓഫ് ഗോഡ്. 4
ഒന്നിനെ കുറിച്ചും വിചാരപ്പെടരുത്, എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടെ ദൈവത്തോട് അറിയിക്കത്ര വേണ്ടത്. എന്നാൽ സകല ബുദ്ധിയെയും കവിയുന്ന ദൈവ സമാധാനം നിങ്ങളുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുയേശുവിങ്കിൽ കാക്കും.
ഓ, സകല ബുദ്ധിയെയും കവിയുന്ന ദ പീസ് ദാറ്റ് പാസ്സസ് എവരി അണ്ടർസ്റ്റാൻഡിംഗ് വിൽ ഗാർഡ് യുവർ ഹാർട്ട്സ് ആൻഡ് മൈൻഡ് ഇൻ ജീസസ് ക്രൈസ്റ്റ്. ഞാൻ എബൈഡിങ്ങിനെ കുറിച്ചാണ് പറയുന്നത്. സി, ഇവിടെ പറയുന്നത് ബി ഫിൽഡ് വിത്ത് ദ പീസ് ഓഫ് ഗോഡ്. ഇതെങ്ങനെ സമാധാനത്താൽ നിറയപ്പെടുക? നമ്മൾ കൊളോസ്യൻസ് വായിക്കുന്നുണ്ട്, ലെറ്റ് ദ പീസ് ഓഫ് ക്രൈസ്റ്റ് റൂൾ ഇൻ യുവർ ഹാർട്ട്. ക്രിസ്തുവിന്റെ സമാധാനം നിങ്ങളുടെ ഹൃദയത്തിൽ വാഴട്ടെ. നമ്മൾ മുമ്പേ കേട്ടു, ഈ പ്രാർത്ഥനയിൽ സമയം സ്പെൻഡ് ചെയ്യുന്നവൻ ഇതുണ്ടാവും. വേറെ ഷോർട്ട് കട്ട് ഒന്നുമില്ല. എല്ലാറ്റിലും പ്രാർത്ഥനയാലും അപേക്ഷയാലും നിങ്ങളുടെ ആവശ്യങ്ങൾ സ്തോത്രത്തോടുകൂടി ദൈവത്തെ അറിയിക്കുക അത്രേ വേണ്ടത്. ദൈവത്തെ അറിയിക്കുന്നുണ്ടോ? അതെങ്ങനെ അറിയിക്കണം? സ്തോത്രം എന്ന് പറയുമ്പോഴേ നമുക്ക് മലയാളത്തിൽ എങ്ങനെ താങ്ക്സ് ഗിവിങ്. നമ്മൾ പലപ്പോഴും താങ്ക്സ് ഗിവിങ് പറയുന്ന കിട്ടിയ ശേഷമാണ്. പക്ഷെ ഇവിടെ പറയുന്നത് നിങ്ങളുടെ ആവശ്യങ്ങൾ ദൈവത്തോട് സ്തോത്രത്തോടെ അറിയിക്കുമ്പോൾ ഉത്തരം കിട്ടിയോ ഇല്ലെന്ന് അവിടെ പറയുന്നില്ല. ഉത്തരം തരേണ്ട ദൈവത്തിന്റെ ഭാഗം. പക്ഷെ ഒരു കാര്യം ഉറപ്പാ, സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം നമ്മുടെ ഹൃദയങ്ങളെയും നിലവുകളെയും ക്രിസ്തുവേശങ്ങൾ കാക്കും. ഹല്ലേലൂയ. ഇറ്റ്സ് എ വണ്ടർഫുൾ വേഴ്സ്. നമ്മൾക്ക് പരിചയം കൊണ്ടത് തള്ളിക്കളയരുത്. ദ പീസ് ഓഫ് ഗോഡ്, ബി ഫിൽഡ് വിത്ത് ദ പീസ് ഓഫ് ഗോഡ്. അത് മനുഷ്യന്റെ സമാധാനമല്ല, ദൈവിക സമാധാനം. നമ്മൾ അനുഭവിച്ചിട്ടുള്ള ഒരു ഇരിപ്പുണ്ട്. ദ പീസ് ദാറ്റ് പാസ്സസ് എവരി അണ്ടർസ്റ്റാൻഡിങ് ഇറ്റ് ഈസ് ഫ്രം ദ ലോർഡ്. കർത്താവിൽ നിന്ന് നമുക്ക് ആ സകല ബുദ്ധിയും കവിയുന്ന ദൈവിക സമാധാനം. ഓക്കെ, ദ ലാസ്റ്റ് വേഴ്സ് ഫസ്റ്റ് തെസ്സലോനിയൻസ് ചാപ്റ്റർ 5 ആൻഡ് വേഴ്സസ് 18.
എല്ലാറ്റിനും സ്തോത്രം ചെയ്യുവിൻ, ഇതല്ലോ നിങ്ങളെ കുറിച്ച് ക്രിസ്തു യേശുവിൽ.
ഇൻ എവരിതിങ് ഗിവ് താങ്ക്സ്, ശ്രദ്ധിച്ചോണേ, ഫോർ ദിസ് ഇസ് ദ വിൽ ഓഫ് ഗോഡ് ഇൻ ക്രൈസ്റ്റ് ജീസസ് കൺസേണിങ് യു. നാലാമതായി, ബി ഫിൽഡ് വിത്ത് ദ നോളജ് ഓഫ് ദ വിൽ ഓഫ് ഗോഡ്. ദൈവത്തിന് നമ്മളെ കുറിച്ചുള്ള ഇഷ്ടം എന്താണെന്നുള്ളതിനെ കുറിച്ച് നമുക്കൊരു ഉറപ്പുണ്ടായി. ഇവിടെ പറയുകയാണ്, എല്ലാറ്റിനും ഇൻ എവരിതിങ് ഗിവ് താങ്ക്സ് for this is the will of God in Christ Jesus concerning you. ദൈവമേ, നമ്മൾ ചോദിക്കാറുണ്ടോ? അപ്പൊ നമ്മൾ പൊതുവിലുള്ള ഇഷ്ടം, പിന്നെ ദൈവത്തിന്റെ ഇഷ്ടമോ? നമ്മൾ ആൾക്കാർ, നമ്മൾ വിശുദ്ധരായിരിക്കണം, പാപം ചെയ്യാൻ പാടില്ല, പാവപ്പെട്ടവരെ സഹായിക്കണം, ചർച്ചിൽ പോകണം. ചില ആൾക്കാരുടെ ഗ്രാമത്തിൽ, ഇവിടെയും ചില അങ്ങനെ ഉണ്ട് കേട്ടോ, ഞാൻ പറയുന്നത് അവരെ കാണുമ്പോൾ തന്നെ അവർ പറയുന്നത്, അവർ ചിന്തിക്കുന്നത്, അവർ ചോദിക്കുന്നത്, ഞങ്ങൾ ഞായറാഴ്ചയും എല്ലാ കൂട്ടായ്മ യോഗത്തിലും വരുന്നില്ലേ? നമുക്ക് ഇന്നത്തെ ആൻസർ ഇല്ല. ഞങ്ങൾ ഞായറാഴ്ചയും എല്ലാ കൂട്ടായ്മ യോഗത്തിലും വരുന്നില്ലേ? പ്രിയമുള്ളവർ, ഇതൊന്നും അല്ല, ഇറ്റ് ഇസ് ഗുഡ്. പക്ഷേ ദൈവത്തിന് ഓരോരുത്തരെ കുറിച്ചും ഒരു വില്ലുണ്ട്. ഈ ദൈവഹിതം തിരിച്ചറിയാൻ വി ഹാവ് ടു സ്പെൻഡ് ടൈം വിത്ത് ദ ലോർഡ്, അബൈഡ് ഇൻ ദ മോസ്റ്റ് ഹൈ സീക്രട്ട് പ്ലേസ് ഓഫ് ദ മോസ്റ്റ് ഹൈ. അവിടെ താമസിക്കണം. അതെങ്ങനെയാണെന്ന് പറഞ്ഞു ഫലിപ്പിക്കാൻ എനിക്കറിയത്തില്ല. ഹോളി സ്പിരിറ്റ്, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കട്ടെ. ഒരു കാര്യം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്, ബി ഫിൽഡ് വിത്ത് ദ ഹോളി സ്പിരിറ്റ്, ബി ഫിൽഡ് വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ്, ബി ഫിൽഡ് വിത്ത് ദ പീസ് ഓഫ് ഗോഡ് ആൻഡ് ബി ഫിൽഡ് വിത്ത് ദ വിൽ ഓഫ് ഗോഡ്. ഈ നിറവിൽ ഈ യോർദാൻ കടക്കാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇനി ആർക്കെങ്കിലും ചിന്തയുണ്ടോ? ദൈവമേ, ചില വിചാരിക്കുന്നു നിന്റെ കർത്താവേ, എനിക്കൊത്തിരി ബലഹീന വ്യക്തിയാണ് ഞാൻ, എനിക്കൊത്തിരി പോരാട്ടങ്ങൾ. നമ്മളെപ്പോഴും പ്രാർത്ഥിക്കുന്നു ഇങ്ങനെ, കർത്താവേ എന്നെ സഹായിക്കണേ. നമ്മൾ ഇത് പ്രാർത്ഥന കേൾക്കുന്നതും വിചാരിക്കും, ആവപ്പാടെ ഒരു എഴുത്തുകാരനായിരിക്കുന്ന മാക്സ് ലുക്കാഡോ, അദ്ദേഹം ഒരു ചെറിയ സംഭവം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ മോൻ, അദ്ദേഹം കൊച്ചായിരുന്നപ്പം അദ്ദേഹത്തിന്റെ ഡാഡി നല്ല മസിലൊക്കെ ഉള്ള ഒരാളായിരുന്നു, ഒരു ഫയൽവാനായിരുന്നു. അപ്പോൾ ഇവന് രാത്രിയിൽ, അപ്പോൾ ഇവർ ഒരു വലിയ വീടാണ്, ഒരു മുറി അപ്പുറയാണ്, പിന്നെ നടുക്കൊരു ഹാളുണ്ട്. ഈ ഹാളിൻ്റെ അപ്പുറത്താണ് ഈ കിച്ചണോ, അതിനകത്താണ് വെള്ളമൊക്കെ കുടിക്കാനുള്ള ഡ്രിങ്കിങ് വാട്ടറൊക്കെ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവൻ പറയാണ്, ഇവന് രാത്രി ഭയങ്കര പേടി, ഇവൻ ഇച്ചിരി വെള്ളം കുടിക്കണം, ഭയങ്കര ദാഹമാണ്. അപ്പോൾ ലൈറ്റ് ഓഫ് ചെയ്തിരിക്കുക, ഇവൻ ഇതൊന്ന് കടക്കണം, ഈ ചെറിയ ഹാള് കൊച്ചു കൊച്ചാ. അപ്പോൾ ഇവൻ ഇവിടെ ചെന്നപ്പോഴത്തേന് ഇവൻ പറഞ്ഞത് എന്നറിയോ, അയ്യോ എല്ലായിടത്തും ഇരുട്ട്, എനിക്ക് ഭയങ്കര പേടിയാണ്. അവനതിനെ വർണ്ണിക്കുന്നത് ദ വാലി ഓഫ് ദ ഷാഡോ ഓഫ് ദി ഡെത്ത്, കാരണം മരണത്തിന് നിലവിണത് ആഴ്വരയാണ്. അയ്യോ എന്തോ ഒരു ഇരുട്ടാണ്, പേടി വരുന്നു, ഇച്ചിരി വെള്ളം കുടിക്കണം. അവസാനം നിവൃത്തിയില്ലാതെ ഇവൻ വിളിച്ചു, പപ്പാ അപ്പ അമ്മ ഇച്ചിരി വെള്ളം വേണം. പുള്ളി അങ്ങോട്ട് എഴുന്നേറ്റിട്ട്, എന്താ മോനെ, എന്താടാ വേണ്ടേ എന്ന് പറഞ്ഞിട്ട് കയ്യെ പിടിച്ചുകൊണ്ട് ഇങ്ങനെ കൊണ്ടുപോകുക, ആ ഹാളിനകത്തോടെ അപ്പുറത്ത് കൊണ്ടുപോയി വെള്ളം കൊടുത്ത് കുടിച്ച് തിരിച്ച്. ഇവനെ ഇടക്കിടയ്ക്ക് ഇങ്ങനെ നോക്കുന്നുണ്ട് അപ്പൻ്റെ കയ്യെ പിടിച്ചെങ്കിലും. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, ഇദ്ദേഹം തിരിച്ചു വന്ന് ആ ബെഡ്റൂമിൽ കയറിയപ്പം ഈ അപ്പനെ നോക്കിയിട്ട് ഇങ്ങനെ ചിന്തിക്കുക, വാട്ട് കൈൻഡ് ഓഫ് മാൻ ഈസ്, എത്ര ഭയങ്കരനായ ഒരു മനുഷ്യനാണ് എൻ്റെ ഡാഡി. അദ്ദേഹം പറയുകയാണ്, ഇതുപോലെ നമ്മൾ ഓരോരുത്തരും ശിഷ്യന്മാരുടെ പടകിൽ കാറ്റും കൊള്ളും അടിച്ചപ്പം കർത്താവ് സിമ്പിളായിട്ട് എഴുന്നേറ്റ് എന്ന് പറഞ്ഞു. അവർ ചോദിച്ചു, വാട്ട് കൈൻഡ് ഓഫ് മാനേസിസ്. പ്ലീസ് ഓരങ്ങളെ, മുമ്പുള്ള ജീവിതത്തിൽ നമ്മളിനി എന്നാ വലിയ ഇതിലൂടെ കടന്നു പോയാലും കർത്താവിനെ സംബന്ധിച്ചിടത്തോളം അതൊന്ന് ക്രോസ് ചെയ്യുന്ന പോലെയേ ഉള്ളൂ. ഹല്ലേലൂയ. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയാണെങ്കിലും നമ്മുടെ കർത്താവ് അതിലേക്ക് കൂടെ ജയിച്ചു പോയത് കൊണ്ട് സ്റ്റേ ഇൻ ദ മോസ്റ്റ് ഹൈ പ്ലേസ്, അബൈഡ് ഇൻ ജീസസ് ദ ട്രൂ വൈൻ. ധാരാളം ഫലങ്ങൾ നമുക്ക് അയക്കും.
ശേഷം ശ്രവിക്കുക മൂലം നിങ്ങളുടെ ഹൃദയത്തിൽ നല്ല ചില ആഗ്രഹങ്ങൾ ഉൾക്കടപ്പെട്ടുവെങ്കിൽ ഞങ്ങൾ കൃതാർത്ഥരായി. കൂടുതൽ ആത്മീയ സന്ദേശങ്ങൾ കേൾക്കുവാൻ www.charismaticassembly.org എന്ന വെബ്സൈറ്റ്